Jaya Jaya Bhagavata Deva Jaya Jaya Bhagavata
Chana Gaurangi
Radhe
ఈశ్వరీ
వృషభానుసుతే దేవీ
ప్రణమామి హరిప్రియే నమో బ్రహ్మణ్య దేవాయ గో బ్రాహ్మణ హితాయ చ జగద్హితాయ గోవింద జగద్హితాయ కృష్ణాయ గోవిందాయ నమో నమః కృష్ణాయ వాసుదేవాయ దేవకీ నందనాయ చ నందగోపకుమారాయ గోవిందాయ నమో నమః జయ శ్రీ కృష్ణ చైతన్య ప్రభు నిత్యానంద శ్రీ అద్వైత గదాధర శ్రీవాసది గౌర భక్త వృంద హరే కృష్ణ 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 హరే 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 రామ హరే రామ 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 హరే హరే శ్రీమద్ భాగవతం కి శ్రీరామచంద్రమూర్తి భగవాన్ కి అయోధ్యవాసీరాం దశరథనందనరాం అయోధ్యవాసీరాం దశరథనందనరాం అయోధ్యవాసీరాం దశరథనందనరా అయోధ్యవాసీరా దశరథనందనరా పతిత పావన జానకి జీవన పతిత సీతమోహతరా Krishna Krishna Hare 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 Rama Hare Hare Krishna Hare Krishna 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 Hare
മോശമായി ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇന്ന് ആരെങ്കിലും അത് പ്രാക്ടീസ് ചെയ്തോ? ഇന്നാരും പ്രാക്ടീസ് ചെയ്തില്ല, ഇന്നാരെയും കുറ്റം പറഞ്ഞില്ല, ചാൻസ് കിട്ടിയില്ല. ശരി, ഇന്ന് ഇന്ന് എത്ര പേര് കുറ്റം പറഞ്ഞവരുണ്ട്? കുറെ പേരുണ്ട്. ഭാഗവതത്തിന്റെ പൂർണ്ണ ഫലം കിട്ടുന്നില്ല. ശ്രീമദ് ഭാഗവതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പലതിൽ ചിലത് അഹങ്കാരം പാടില്ല, ഇനി മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല, കുറ്റം പറയാനുള്ള അവകാശം ഓരോരുത്തരുടെ ആധ്യാത്മിക ഗുരുവിനും യമധർമ്മനും മാത്രമേ ഉള്ളൂ. വേറെ ഈ പ്രപഞ്ചത്തിൽ ആർക്കുമേ ഇനിയൊരാളെ കുറ്റം പറയാനുള്ള അവകാശമില്ല. ആർക്കാ അവകാശമുള്ളത്? ആധ്യാത്മിക ഗുരുവിനും യമധർമ്മനും മാത്രമേ അവകാശമുള്ളൂ. നമ്മൾക്ക് ആർക്കും തന്നെ ഇനിയൊരാളെ കുറ്റം പറയാനുള്ള അവകാശമില്ല. കാരണം നമ്മൾ ഓരോരുത്തരും കുറ്റക്കാരാണ്. അങ്ങനെയുള്ള സമയത്ത് ഇനി ഒരാളെ എങ്ങനെ പറയും? അപ്പൊ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളത്, ഗുരുവിനും യമധർമ്മനും മാത്രമേ കുറ്റം കണ്ടുപിടിക്കാനുള്ള അവകാശമുള്ളൂ, മറ്റുള്ള ഒരുത്തർക്കും ഇല്ല. അതേപോലെ മനുസ്മൃതിയിൽ പറയുന്നത്, ഇനി ഒരു വ്യക്തിയെ കളിയാക്കാനുള്ള അവകാശം ഭാര്യയെ കളിയാക്കാനുള്ള അവകാശം ഭർത്താവിനുണ്ട്. വേറെ ഈ പ്രപഞ്ചത്തിൽ ആർക്കുമേ ഇനി ഒരാളെ കളിയാക്കാനുള്ള അവകാശമില്ല. നമ്മൾ ഇന്നൊരാളെ പുച്ഛിച്ച് സംസാരിക്കുകയോ തരം താഴ്ത്തി സംസാരിക്കുകയോ അവരെ മോശമായി പറയുകയോ കളിയാക്കുകയോ ഈ അവകാശം നമുക്ക് ആർക്കും തന്നെ ഇല്ല. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം, എല്ലാവരും ഒരു മിനിറ്റ് സമയമെടുത്ത് ആലോചിച്ച് ഒരു തമാശ പറയണം, ഒരു ജോക്ക് പറയണം. ആ തമാശ നമ്മൾ ഇനി ഒരാളെ കളിയാക്കാൻ പാടില്ല, ആ തമാശയിൽ ഇനി ഒരാളെ തരം താഴ്ത്തി സംസാരിക്കാൻ പാടില്ല, നീചമായി കാണാൻ പാടില്ല. പോസിറ്റീവായിട്ട് ഒരു തമാശ പറയണം. 1 മിനിറ്റ് ടൈം. ക്വസ്റ്റ്യൻ ഓർമ്മയിട്ടോ? ഒരു തമാശ പറയാം. ഇവിടെ കൂടിയിരിക്കുന്നവരാരെങ്കിലും ഒരാള് ഒരു തമാശ പറയാം. പക്ഷേ നമ്മൾ അതിൽ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയോ ഒരു സാധനത്തിനെയോ തരം താഴ്ത്താൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, നീചമായി പറയാൻ പാടില്ല, പുച്ഛിച്ച് പറയാൻ പാടില്ല. പോസിറ്റീവായിട്ട് ഒരു തമാശ പറയാം. 10 9 8 7
മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് നമ്മള് ഈ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പ്രാവുകളിൽ കൂടിയായിരുന്നു. പ്രാവുകളെ അങ്ങോട്ടായിരിക്കും അവിടുന്ന് മെസ്സേജ് വരുന്നത്. അവര് പഴയ കാലത്തേക്ക് പോവാൻ പറ്റും. രണ്ടുപേരും ഇങ്ങനെ പ്രാവുകളായിരിക്കും. പ്രാവുകളുടെ ദിവസവും മറ്റു മെസ്സേജൊക്കെ ആയിട്ട് വരും. കാലമാണ്, മൊബൈൽ ഉള്ള കാലമാണ്, പക്ഷെ പല കാലം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു ദിവസം ഒരു പ്രാവ് വെറുതെ വന്നു, മെസ്സേജ് ഒന്നുമില്ല. ചെറിയ ഡൗട്ടായി, എന്തെങ്കിലും മെസ്സേജ് ആയിരിക്കും, അതൊരു കിടൻ മെസ്സേജ് ആയിരിക്കും. വിളിച്ചു ചോദിച്ചു, മൊബൈലിൽ വിളിച്ചു ചോദിച്ചു, നീ ഇപ്പൊ ഒരു പ്രാവിനെ അയച്ചല്ലോ, അതെന്തിനാ? അത് മിസ് കോളാണ്.
വേറെ ആർക്കെങ്കിലും തമാശ കിട്ടിയോ? സോ ജനറലി നമ്മൾക്ക് ഒരു തമാശ, ഒരു ജോക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ മറ്റുള്ള ആരെങ്കിലും കളിയാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിനെ കളിയാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും പുച്ഛിച്ച് ഇങ്ങനെയാണ് തമാശ പറയുന്നത്. ഒരു തവണ രുക്മിണി ദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും ദ്വാരകയിലിരുന്ന് ഇങ്ങനെ തമ്മിൽ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, വളരെ സന്തോഷത്തോടു കൂടെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഭഗവാൻ പറഞ്ഞു, രുക്മിണി നീ പഴയതൊക്കെ ഓർക്കുന്നുണ്ടോ? നീ നിന്റെ വീട് വിട്ട് ഇറങ്ങി വന്നതും ഞാൻ അവിടെ വന്നിട്ട് ഭഗവതിയുടെ ക്ഷേത്രത്തിന്റെ മുമ്പേ വെച്ച് നിന്നെ രഥത്തിൽ തൂക്കിക്കൊണ്ടുവന്നതും. രുക്മിണി ദേവിക്ക് ഭയങ്കര സന്തോഷമായി. ഭഗവാൻ പഴയതെല്ലാം ഓർക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമായി. അത് കഴിഞ്ഞ് അടുത്ത വാക്ക് ഭഗവാൻ പറഞ്ഞു, എന്നാലും ഒരു കുലത്തിൽപ്പെട്ട പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങി ഓടി വരാമോ? അച്ഛനെയും അമ്മയും വർഷങ്ങളായി സ്നേഹിച്ച് വളർത്തി നീ അവരെ ഇങ്ങനെ കളഞ്ഞിട്ട് വരാമോ? നിന്റെ പ്രിയ സഹോദരൻ എത്ര ദൂരം നിലവിളിച്ചോണ്ട് ഓടി വന്നു, നീ തിരിഞ്ഞുപോലും നോക്കിയില്ലല്ലോ. ഇതൊക്കെ ഗുണവതിക്ക് ചേരുന്നതാണോ എന്നൊക്കെ ഭഗവാൻ തുടങ്ങി. ചിരിച്ചോണ്ടിരുന്ന രുക്മിണി ദേവിയുടെ മുഖം അങ്ങനെയേ വാടിപ്പോയി. എന്നിട്ടും ഭഗവാൻ നിർത്തിയില്ല, വീണ്ടും അങ്ങനെ തുടർന്ന് പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. രുക്മിണി ദേവിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞ് മേൽവസ്ത്രമെല്ലാം നനയാൻ തുടങ്ങി. ആ റോങ് ടൈമിലാണ് നാരദ മഹർഷി കയറി വന്നത്. ഉടനെ ഭഗവാൻ പറഞ്ഞു, മഹർഷി നാരദ, അങ്ങ് തന്നെ പറയൂ, രുക്മിണി ദേവി ചെയ്തത് ശരിയാണോ? ഇങ്ങനെ ഇത്രയും കാലം സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കളും സഹോദരന്മാരും ഇരിക്കവേ, അതും സ്വയംവരത്തിന്റെ അന്ന് ഇവളിങ്ങനെ എന്റെ കൂടെ ഓടി വന്നത് ശരിയാണോ? അത് കാരണം ഒരു മഹായുദ്ധം നടന്നു, ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കേണ്ടി വന്നു, ഇതെല്ലാം ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ നാരദ മഹർഷി എന്തുത്തരം പറയും? ഭഗവാനെ സപ്പോർട്ട് ചെയ്യോ, രുക്മിണി ദേവിയെ സപ്പോർട്ട് ചെയ്യോ? ആകെ ധർമ്മസങ്കടത്തിലായിപ്പോൾ ഉടനെ നാരദ മഹർഷി പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ വെച്ച് സ്ത്രീയെ കളിയാക്കാനുള്ള അവകാശം ഭർത്താവിനുണ്ട്, ഞാൻ ഇതിന്റെ നടുക്ക് എന്ത് പറയാനും. ഇപ്പൊ ശാസ്ത്രം പറയുന്നത് ഒരിക്കലും നമ്മൾ ഇനി ഒരു വ്യക്തിയെ കുറ്റം പറയാൻ പാടില്ല, കുറ്റം പറയാനുള്ള അവകാശമില്ല. ആർക്കാണ് അവകാശമുള്ളത്? ആധ്യാത്മിക ഗുരുവിനും യമധർമ്മനും മാത്രമേ അവകാശമുള്ളൂ. കുറ്റം പറഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞു, ഓരോരുത്തരെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ആ കുറ്റങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ വരും. ഒരു പിശുക്ക് പട്ടരുണ്ടായിരുന്നു, പിശുക്ക് നമ്പർ വൺ പിശുക്ക പട്ടരാണ്, മനസ്സിലല്ലേ? പൊതുവെ നമ്മളെ നാട്ടില് ഇവരെ കുറച്ച് പിശുക്ക് കാണിക്കുന്നതിൽ കൂടുതൽ ഞാൻ പറയുന്നത്, എന്റെ അടുത്ത് ആർക്കും ദേഷ്യം തോന്നരുത്. ഈ പട്ടര് ഒരു ദിവസം കൊട വാങ്ങിക്കാനായിട്ട് പോയി. നല്ല വെയിലും മഴയും, കൊട ഒന്ന് മേടിച്ചാ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോയി. നടന്ന് നടന്ന് കൊടക്കട അന്വേഷിച്ചു. അവിടെ അയാൾ പറഞ്ഞു, തിരുമേനി കൊടയുണ്ട്, 10 രൂപ കൊടുക്കണം. ഓ, 10 കൊടുക്കണോ? 5 കിട്ടൂലേ? 5 കിട്ടും, ഇവിടെ ഇരുന്ന് ഇനി ഒരു 1/2 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞു. പട്ടരങ്ങോട്ട് നടന്നു, 5 കിലോമീറ്റർ നടന്ന് നടന്ന് അടുത്ത കടയിലെത്തി. ചോദിച്ചു, കൊടയ്ക്ക് എത്രയാ വില? അവര് പറഞ്ഞു, 5 രൂപ. 2 രൂപയ്ക്ക് കിട്ടുമെന്ന് ചോദിച്ചു. 2 രൂപയ്ക്ക് വേണമെങ്കിൽ വീണ്ടും 1/2 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞു. പട്ടര് വീണ്ടും 1/2 കിലോമീറ്റർ നടന്നു. അവിടെ ചെന്നപ്പോ കടക്കാരൻ പറഞ്ഞു, 2 രൂപ. 2 രൂപയോ? ഞാൻ വളരെ ദൂരെ നിന്ന് നടന്നു വരാം, എനിക്കൊന്ന് ചുമ്മാ തരോ. ഉടനെ കടക്കാരൻ പറഞ്ഞു, ശരി, തിരുമേനിയല്ലേ, ഒന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഉടനെ പട്ടര് പറഞ്ഞു, അന്ന 2 തന്നു. സോ ജനറലി കുറച്ച് പിശുക്കുള്ള ആൾക്കാർ കൂടുതലുണ്ട്. അതൊരു കാസ്റ്റിനെ പറയണതല്ല, ജനറലി പിശുക്കുള്ള ആൾക്കാർ. അങ്ങനെ ഒരു മതം, ഒരു വിവാഹം ജനങ്ങളെ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. പൊതുവെ പിശുക്കുള്ള ആൾക്കാർ. ഇങ്ങനത്തെ ഒരു കഞ്ചൂസ് മക്കീച്ചൂസ് പിശുക്ക ബ്രാഹ്മണനുണ്ടായിരുന്നു. ഇവൻ ജീവിതം മുഴുവനും പാപം ചെയ്ത് കള്ളം പറഞ്ഞ് നാട്ടിലുള്ള സർവത്ര ജനങ്ങളെയും കുറ്റം പറഞ്ഞ് ഇയാളുടെ രാവിലെ എണീറ്റ രാത്രി വരെ ഉള്ള സ്വഭാവം, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അവള് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരി, എവിടെ പോയാലും ഒന്നും ശരിയല്ല. കുറ്റം പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിധി മരിച്ചു കഴിഞ്ഞാൽ 1000 അട്ടയെ തിന്നണോ എന്നാണ്. അട്ട അറിയാമോ? ലീച്ച്. നല്ല ടേസ്റ്റിയാണ്. 1000 അട്ടയെ തിന്നണോന്നാ വിധി ഈ മനുഷ്യന്. അപ്പൊ ഇദ്ദേഹം രാത്രി ഇരുന്നിട്ട് ചിത്രഗുപ്തനെ പ്രാർത്ഥിക്കും, ചിത്രഗുപ്ത എന്തെങ്കിലും ഒന്ന് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, എന്റെ അട്ടയുടെ എണ്ണമൊക്കെ ഒന്ന് കുറച്ചു തരാൻ പറ്റുമോ? അപ്പൊ ചിത്രഗുപ്തൻ പറഞ്ഞു, ഒരു രക്ഷയില്ല, നീ ഒരു കാര്യം ചെയ്യും, നാളെ തൊട്ട് രാവിലെ എണീറ്റിട്ട് പനയുടെ ചോട്ടി ഇരുന്നിട്ട് ഗ്ലാസ് നിറയെ പാല് കുടിക്കണം. പനമരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് എന്ത് കുടിക്കണം? പാല്. സാധാരണ പനമരത്തിന്റെ ചോട്ടി ഇരുന്നിട്ട് ആൾക്കാർ എന്താ കുടിക്കുക? കള്ള് കുടിക്കുക. അപ്പൊ ഇവ രാവിലെ പാല് കുടിക്കാൻ തുടങ്ങി. എന്നും കാണുന്നവരല്ലട, രാവിലെ ഇവൻ പരിപാടി തുടങ്ങിയല്ലോ, നാശം. പറയുന്ന ഓരോരുത്തർക്കും ഓരോ അട്ട ട്രാൻസ്ഫർ ആവും. ഈ 1000-ൽ ആരെല്ലാം ഇവനെ കുറ്റം പറയുന്നോ ഓരോരുത്തർക്ക് എത്ര ട്രാൻസ്ഫർ ആവും? ഓരോ അട്ട ട്രാൻസ്ഫർ ആയിരുന്നു. ഇങ്ങനെ ഇവൻ ദിവസം എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇവൻ പാലാണ് കുടിക്കുന്നത്. പക്ഷെ കാണുന്നവർ എന്ത് വിചാരിക്കും? കള്ളു കുടി. പറഞ്ഞവനും ചിന്തിച്ചവനും എല്ലാവർക്കും ഓരോ അട്ട. എങ്ങനെയോ 999 അട്ട ട്രാൻസ്ഫർ ചെയ്തു. ഇനി എത്ര ബാക്കി? 1 ബാക്കി. ഒരു ദിവസം ഭാര്യ ഒന്ന് പറഞ്ഞു, എന്താ ചേട്ടാ കാണിക്കുന്നു, എന്നും രാവിലെ ഇങ്ങനെ പലരെ കൊണ്ട് പലതും പറയിക്കുന്നത്, ഇതൊക്കെ നേരാണോ? അയാൾ പറഞ്ഞു, ഇന്ന് അവസാനത്തെ അട്ട തീയും പിടിച്ചു. അപ്പോ ഒരിക്കലും കുറ്റം പറയരുത്, കുറ്റം പറഞ്ഞാൽ അട്ട തിന്നേണ്ടി വരും. മറ്റുള്ളവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ നമ്മൾ കുറ്റം പറയുന്നതോടെ നമ്മുടെ ജീവിതത്തിലോട്ട് ട്രാൻസ്ഫർ ആയിക്കൊണ്ടേ. മനസ്സിലായില്ലേ? ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ടാ മരണ വീട്ടിൽ യമധർമ്മൻ കാലൻ ഈ ജീവാത്മാവിനെ തിരിച്ചു എടുത്തോണ്ട് പോയതിനു ശേഷം ഈ 16 ദിവസം അടിയന്തര ചടങ്ങുകൾ നടക്കും. മനസ്സിലായില്ലേ? ഈ 16 ദിവസം എന്ന് പറഞ്ഞാൽ ആത്മാ ശരീരത്തിൽ ഇരുന്ന് പിരിഞ്ഞ് പാതാള ലോകത്തിൽ യമന്റെ കൊട്ടാരത്തിലേക്ക് എത്താനുള്ള സമയമാണ് 16 ദിവസം. അതിനെയാണ് പേല ഇതെന്ന ചടങ്ങുകളൊക്കെ പറയുന്നത്. ഈ സമയത്ത് പുത്രന്മാർ സൽക്കർമ്മം ചെയ്യുമെങ്കിൽ അത് പിരിഞ്ഞുപോയ പ്രേതാത്മാവിന് പുണ്യമായി തീരും. 16-ാമത്തെ ദിവസം യമധർമ്മൻ കുറച്ച് സ്പൈനായിരിക്കും, ചാരന്മാരായിരിക്കും, ഇവിടെ എന്താ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ. അതാണ് ഫൈനൽ എന്താ പറയാ ഒരു ഇതായിട്ട് യമൻ എടുക്കുന്നത്. അപ്പൊ കൂടിയിരിക്കുന്നവര് മരിച്ചുപോ ചാരും കുറ്റം പറയില്ല, കഴിവതും നല്ലതേ സംസാരിക്കാൻ ശ്രമിക്കുള്ളൂ. ഓ പാവം, നല്ല മനുഷ്യനായി, ഒന്നും അല്ലെങ്കിൽ ഞങ്ങളെ കൂടെയൊക്കെ കൂടുമായിരുന്നു. അങ്ങനെയാണ് നല്ലത് പറയാൻ ശ്രമിക്കുന്നത്. അതാണ് പണിഷ്മെന്റിന്റെ മുമ്പ് അവസാനത്തെ രേഖയായിട്ട് യമൻ എടുക്കുന്നത്. അതുകൊണ്ട് മരണ വീട്ടിൽ എത്രയും ആളുകൾ കൂടുന്നോ അത്രയും ആ ജീവാത്മാവിന് നല്ലതാ, പുണ്യമായി ചേരും. അവിടെ കൂടി കുറ്റം പറഞ്ഞ പിന്നെ അത് നെഗറ്റീവായിട്ട് പോകും. അപ്പൊ മരണ വീട്ടിൽ ആൾക്കാർ കൂടുന്നതെല്ലാം യമൻ കണക്കിലെടുക്കുകയും അതനുസരിച്ചാണ് ആ ജീവാത്മാവിന് ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോ ഈ കുറ്റം പറയുക എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് തിങ് ആണ്. പറയുന്തോറും അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പകർന്നോണ്ടിരിക്കും. ആർക്കെങ്കിലും അട്ട തിന്നാൻ താല്പര്യമുണ്ടോ? ആർക്കും വേണ്ട. അപ്പൊ കഴിവതും നമ്മൾ ശ്രമിക്കണം, അല്ലെങ്കിൽ കുറെ അട്ട കിട്ടും. ഓക്കെ. ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തിന്റെ 8-ാം സ്കന്ധം, 8-ാം സ്കന്ധത്തില് ആദ്യം ഗജേന്ദ്ര മോക്ഷത്തോടെയാണ് തുടങ്ങുന്നത്. ഗജേന്ദ്രൻ അദ്ദേഹത്തിന്റെ പൂർവജന്മത്തിൽ ഇന്ദ്രദ്യുമ്ന മഹാരാജാവായിരുന്നു. മഹാരാജ് ഇന്ദ്രദ്യുമ്ന ഭയങ്കര എന്താ പറയാ സത്യസന്ധമായ രാജ്യം ഭരിക്കുകയും വ്രതം തപസ്യ അനുഷ്ഠിക്കുകയും ഒരു നല്ല ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള മാതൃകയായിരുന്നു ആ ഇന്ദ്രദ്യുമ്ന രാജാവ്. അദ്ദേഹം 50 വർഷം കഴിഞ്ഞാൽ, നമ്മുടെ ശാസ്ത്രം പറയുന്നത് 50 കഴിഞ്ഞാൽ ക്രമേണ ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ മനുഷ്യർ ത്യജിക്കണം എന്ന. 25 വയസ്സ് വരെ വിദ്യാർത്ഥി സന്തോഷമായിട്ട് എന്നും ചിരിച്ച് പറന്ന് നടന്ന് ആസ്വദിച്ച് അനുഭവിച്ച് ജീവിതം കഴിച്ചുകൂട്ടും. 25 വരെ, 25 മുതൽ 50 വരെ കർമ്മനിരതനാണ്. ജോലി ചെയ്യുക, പണം ഉണ്ടാക്കുക, ഇതെല്ലാം ചെയ്യണം. 50 കഴിഞ്ഞാൽ മുഴുവൻ ഉത്തരവാദിത്തം ചുമതലകളും മക്കളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഭൗതികതയിൽ നിന്ന് വിരമിക്കണം, കുറച്ച് കുറച്ച് റിട്ടയർ ചെയ്യണം. ഇതൊന്നും ആർക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം, എന്നിരുന്നാലും പറയാം. 50 കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുകയും പിന്നെ വാനപ്രസ്ഥത്തിലും സന്യാസത്തിലോട്ട് പോവുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം പറയുന്നത്. അതിന് വളരെ രസകരമായിട്ട് ഉപനിഷത്തുകളിൽ ഒരു കഥയുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മറ്റ് ജീവജാലങ്ങളെ മൃഗങ്ങളെ എല്ലാരെയും സൃഷ്ടിച്ചു. എല്ലാവർക്കും നിശ്ചിത പ്രായവും തന്നു. മനുഷ്യന് 25 തന്നു, പോത്തിന് 10-40 തന്നു, കുരങ്ങന് 10-30, ഇങ്ങനെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. ഇരുന്ന കാലത്തിനെ ദൈവം എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. പോത്തിന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് തൃപ്തിയാണോ? പോത്ത് മനസ്സിലായ ബഫലോ, ബഫലോടെ അടുത്ത് ചോദിച്ചു തൃപ്തിയാണോ? അത് ആ എന്നൊക്കെ പറഞ്ഞു. കൊരങ്ങന്റെ അടുത്ത് ചോദിച്ചു, കഴുതയെടുത്ത് ചോദിച്ചു, പട്ടിയെടുത്ത് ചോദിച്ചു, എല്ലാരെടുത്തും ചോദിച്ചു, എല്ലാരും തൃപ്തരാണെന്ന് പറഞ്ഞു. മനുഷ്യന് എത്രയാ ദൈവം തന്നിട്ടുള്ളത് ആയുസ്? 25. ഇപ്പൊ മനുഷ്യന്റെ അടുത്ത് ചോദിച്ചു നിനക്ക് തൃപ്തിയാണോ, അവൻ എന്ത് പറഞ്ഞു കാണും? ഇല്ലെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലെന്ന് പറഞ്ഞു. ദൈവമേ ഇച്ചിരി ഒന്ന് കൂട്ടി തന്നാ കൊള്ളാം, 25 വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി, ഞാൻ ഉള്ളത് വീതിച്ചു കൊടുത്തു, നീ ആരെടുത്തെങ്കിലും യാചിച്ച് കടം മേടിച്ചോളാം. അവൻ ഓരോ മൃഗങ്ങളായിട്ട് തെണ്ടാൻ തുടങ്ങി, യാചിക്കാൻ ബെഗയ്യാൻ തുടങ്ങി. ആദ്യം പോത്ത് പറഞ്ഞു, എനിക്ക് 40 ദൈവം തന്നിട്ടുണ്ട്, 40 വേണ്ട, നീ ഒരു 25 എടുത്തോന്ന് പറഞ്ഞു. ഇപ്പൊ മനുഷ്യന് എത്രയായി? 50 ആയി. ദൈവം ചോദിച്ചു, ഇപ്പൊ തൃപ്തിയാണോ? ആ കൊള്ളാം, പക്ഷെ കുറച്ചും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നീട്ടി. എന്നാ പിന്നെ മറ്റുള്ളവരെടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അടുത്തത് കഴുതയെടുത്ത് ഒരു 10 മേടിച്ചു, എത്രയായി? 60. പിന്നെ പട്ടി ഒരു 10 തന്നു, 70. പിന്നെ പൊരങ്ങനുണ്ടായിരുന്നു 30, അത് പറഞ്ഞ് എനിക്ക് ഇത്രയൊന്നും വേണ്ട, 20 എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ എത്രയായി? 90. മൺപുഴുവിനും ഉണ്ടായിരുന്നു 10 വർഷം, അത് പറഞ്ഞ് എനിക്ക് ഒന്നോ രണ്ടോ ദിവസം മതി, ബാക്കി മൊത്തത്തിൽ എടുത്തു എന്ന് പറഞ്ഞു. മനുഷ്യന് എത്രയായി ഇപ്പോ? 100. ഇപ്പൊ ചോദിച്ചു, ദൈവം തൃപ്തിയാണോ? ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഇവൻ ഒരിക്കലും തൃപ്തിയാവേ ഇല്ല. യഥാർത്ഥത്തിൽ ദൈവം എത്രയാ തന്നത്? 25. 25 വർഷം കാളിച്ച് ചിരിച്ച് സന്തോഷമായിട്ട് ഉത്തരവാദിത്തങ്ങളില്ലാതെ ബിന്ദാസ് ബിന്ദാസ് പറന്ന് നടക്കാൻ തുടങ്ങി മനുഷ്യൻ. അടുത്ത 25 to 50 ആരാ തന്നത്? ജോലി എടുക്കാൻ തുടങ്ങി. പോത്തിനെ പോലെ 25 to 50 ജോലി. ആർക്ക് എന്റെ അടുത്ത് ദേഷ്യമൊക്കെ ഒന്നരുത്. പിന്നെ 50 to 60 ആരാ തന്നത്? കഴുത. ഈ 50 ജോലി ചെയ്യുന്നതിലും 50 to 60 ജോലി ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. അത് കഴുതയുടെ കാലം. 60 നമ്മൾ റിട്ടയർ ആക്കി വീട്ടിൽ പറഞ്ഞു വിടും. എന്താ സംഭവിക്കുക? ഇത്രയും കാലം ഞാൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങളും സ്വാതന്ത്ര്യവും എന്റെ അധികാരവും പണവും ഇതെല്ലാം 60 കഴിയുമ്പോ എവിടെ പോകും? മക്കളുടെ കയ്യിൽ പോകും. ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ ലെറ്റർ വാങ്ങിക്കണം. മകന്റെ കയ്യിലും മരുമകളുടെ കയ്യിലും അവരുടെ ടൈം. അച്ഛനൊരു സ്ഥലത്തും ഇണ്ടാതെ ഇരുന്നൂടെ, എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ? ബാത്റൂമിൽ ചിറക്കി ഇവിടെ ആകെ ബുദ്ധിമുട്ടാ. ഞങ്ങൾക്ക് സമയമുണ്ടോ എന്നുള്ള സമയം. ഏത്? 60 കഴിഞ്ഞാൽ 70. അപ്പൊ മക്കളെടുത്ത് തിരിച്ച് സംസാരിക്കാൻ പറ്റില്ല. അവരെല്ലാം വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കുറുകുറുത്തോണ്ടിരിക്കും. അതാരുടെ സമയമാ? പട്ടിയുടെ സമയം. ചെറുമക്കളൊക്കെ വരുമ്പോ നിന്റെ അച്ഛൻ ശരിയല്ല, നിന്റെ അമ്മ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അച്ഛന്റെ അമ്മയുടെയും സഹിക്കാൻ പറ്റാതെ വരുമ്പോ മോം വന്ന് പറയും, കുറെ ദിവസമായല്ല അമ്മ ഇവിടേക്ക് ഇരിക്കണം, ഒരു കാര്യം ചെയ്യ, 6 അനിയത്തിയുടെ വീട്ടിൽ ഇരുന്നിട്ട് വാ, പിന്നെ ഒരു 2 നമ്മുടെ മൂത്ത ചേഷ്ടന്റെ വീട്ടിൽ പോയിട്ട് വാ എന്ന് അച്ഛൻ അമ്മയെ പാക്ക് ചെയ്യും. അപ്പൊ പൊരങ്ങ് ഒരു കൊമ്പിൽ ഇങ്ങനെ ആടി ആടി ടൈങ് അടുത്ത കൊമ്പിലേക്ക് പോകും. പിന്നെ അവിടെ കുറെ നേരം ആടി ആടി അവിടെ നിന്ന് ടൈങ് അടുത്ത കൊമ്പിലേക്ക് പോകും. അതാരുടെ സമയമാ? പിന്നെ മുട്ടുവേദനയായി കൈവേദനയായി ജീവിക്കാൻ പറ്റാതെ വരുമ്പോ വീണ്ടും മൺപുഴുവിനെ പോലെ ചുരുങ്ങി 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 മരണവും കാത്ത്. യഥാർത്ഥത്തിൽ ദൈവം എത്രയാ തന്നത്? അത് മിണ്ടാതെ മതി എന്ന് പറഞ്ഞിരുന്നാൽ സന്തോഷമായിട്ട് കഴിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ടാ ഭാഗവതം പറയുന്നത് ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്നാണ്. ആഗ്രഹങ്ങൾ തിരമാലകൾ പോലെ വന്നുകൊണ്ടിരിക്കും, ഇതിന് ഒരിക്കലും കടിഞ്ഞാൻ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാ ബുദ്ധൻ പറയുന്നത് ഏതൊരു വ്യക്തി ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പ്രയത്നിക്കുന്നു അവൻ മഹാസാധുവായി മാറുന്ന ഡിസയേഴ്സ്. അതൊരു കാട്ടുതീ പോലെയാണ്, നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമ്മളെ കത്തിച്ചു. അപ്പോ ഇന്ദ്രദ്യുമ്ന മഹാരാജ പൂർണമായെല്ലാം ത്യജിച്ച് കാട്ടിൽ ധ്യാനനിരതനായിരുന്ന് പരമാത്മാവിനെ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുർവാസ മഹർഷി അദ്ദേഹത്തിന്റെ 10,000 ശിഷ്യന്മാരുമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാ ഇന്ദ്രദ്യുമ്ന രാജ ഇങ്ങനെ കണ്ണു അടച്ചിരിക്കുന്നത്. ദുർവാസ വിചാരിച്ചു, ഞാൻ വരുന്നത് കണ്ടിട്ട് ഇവൻ കണ്ണടച്ചിരിക്കുകയാണ്, ഒരു ക്ഷത്രിയെന്ന് ബ്രാഹ്മണനെ വന്ദിക്കണം എന്നറിയില്ലേ, ഇത്രയും ധിക്കാരമോ, ആനയായി പോട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രദ്യുമ്ന മഹാരാജാവിനെ ശപിച്ചു. അടുത്ത ജന്മത്തിൽ അദ്ദേഹം ആനയായി. കൈലാസ് മാനസരോവർ പോയിട്ടുള്ളവർക്ക് ഗജേന്ദ്ര മോക്ഷം നടന്ന സ്ഥലം കാണാൻ പറ്റും. ഈ ആന ഗജേന്ദ്രൻ 10,000 ആനകളുടെ ശക്തിയാണ്. സാധാരണ ഒരു ആനയ്ക്ക് 10,000 ആനകളുടെ ശക്തിയാണ്. എവിടെ പോയാലും പുറകെ ഒരു 100 പെണ്ണാനകൾ കാണും. അപ്പൊ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ചുറ്റി എന്നും സ്തുതിച്ചുകൊണ്ട് ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ കെയർഫുൾ ആയിരിക്കണം, കാല് പിടിച്ച് വാരാൻ വേണ്ടി ഒരു നിൽക്കാറുണ്ട്. ഈ എന്നേക്കും സ്തുതിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്, അവരേതോ കാര്യത്തിന് വേണ്ടി എന്ന അർത്ഥം മനസ്സിലായില്ലേ? നമ്മളെ കാണുമ്പോ സാർ മിടുക്കണേ, പിന്നെ സാർ ഏറ്റെടുത്താ എല്ലാം നടക്കും, പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഷിനോജ് പ്രഭു പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഏറ്റെടുത്താൽ മതി, എല്ലാം നടക്കും. അപ്പൊ ഇങ്ങനെ പറയുന്നവരെ സൂക്ഷിക്കണം, ഏതോ കാര്യം നടക്കാൻ വേണ്ടി പറയാണെന്നാണ് അർത്ഥം. അപ്പോ ഈ ഗജേന്ദ്രന്റെ പുറകെ 10,000 പെണ്ണാനകൾ എല്ലാ സമയത്തും, ആ ഗജേന്ദ്ര അങ്ങയുടെ പരാക്രമം കണ്ടില്ലേ, ആ കരിമ്പ് കാട്ടിനെ ഒടിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഗജേന്ദ്രനും ഒന്ന് നെളിഞ്ഞ് എന്നെ എല്ലാവരും സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് മാനസരോവരത്തിനെ മുഴുവനും കുളമാക്കാൻ തുടങ്ങി, പൂങ്കാവനങ്ങളെ നശിപ്പിക്കുകയും കരിമ്പുകളെ ചവിട്ടിമിതിക്കുകയും മരങ്ങളെ പിഴുത് നദിയിലിടുകയും എല്ലാം ചെയ്തങ്ങ് മോശമാക്കാൻ തുടങ്ങി. അവസാനം ഗന്ധർവന്മാർ വന്ന് കുളിക്കുന്ന മാനസ സരോവര തടാകത്തിൽ ഇറങ്ങി വെള്ളത്തിനെ മുഴുവനും കലക്കാൻ തുടങ്ങി. ആ സമയത്ത് ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവൻ ഒരു ശാപം കൊണ്ട് മുതലയായത് അവൻ ഈ ഗജേന്ദ്രന്റെ കാലിൽ കയറി പിടിക്കും. ഇപ്പൊ ഗജേന്ദ്രന് മനസ്സിലായി ഒരു മുതല എന്റെ കാലിൽ പിടിച്ചു എന്ന്. നിസാരമായി കരുതിയിട്ട് ഈ പെണ്ണാനകളെടുത്ത് പറഞ്ഞു എന്നെ ഒരു മുതല പിടിച്ചിരിക്കുക, അതാ ഞാൻ അല്പനമായ നേരത്തിൽ വരാം, നിങ്ങൾ കാത്തിരിക്കുന്നു. അവര് പറഞ്ഞു ഗജേന്ദ്രനെ കൊണ്ട് പറ്റാത്തതാണോ എന്നൊക്കെ പറഞ്ഞു. ഫൈനലി ഇവരെല്ലാം ചേർന്ന് വലിക്കാൻ തുടങ്ങി. 100 ദേവവർഷമാ ഗജേന്ദ്രനും മുതലയ്ക്കും തമ്മിലുള്ള യുദ്ധം. അവസാനം ഗജേന്ദ്രൻ ക്ഷീണിക്കാനും തളർന്നു പോവാനും തുടങ്ങി. ഈ സ്തുതിക്കുന്ന ആൾക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒരിക്കൽ വേൾഡിലെ വെച്ച് ദ മോസ്റ്റ് വൈൽഡസ്റ്റ് റിവർ ആൻഡ് വാട്ടർഫാൾസ് അമേസോൺ, പിന്നെ എന്താണ് അതേതാ വാട്ടർഫാൾ, അമേസോൺ വാട്ടർഫാൾ നയാഗറ വാട്ടർഫാൾ, അവിടെ ഒരു ജിംനാസ്റ്റിക് ചെയ്യുന്ന ഒരാള് ഒരു അറ്റത്ത് ഇനി ഒരു അറ്റത്തിൽ കയറ് കെട്ടിയിട്ട്, ഈ സർക്കസിലൊക്കെ കണ്ടിട്ടില്ലേ, കമ്പും പിടിച്ചിട്ട് ആ കയറിന്റെ മേലെ പതുക്കെ പതുക്കെ നടന്ന് ക്രോസ് ചെയ്യാം. ഉടനെ നാട്ടുകാരെല്ലാം വന്ന് പറഞ്ഞു എടാ സൂക്ഷിച്ചൊക്കെ വേണം, ഈ കളി വേണ്ട, മിസ്സായ പോയി. അപ്പൊ അയാൾ പറഞ്ഞു ഷാട്ടിയും പിടിച്ചിട്ട് പറഞ്ഞു ഞാനിത് ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അയാള് ആ ഇത് ക്രോസ് ചെയ്ത് വിജയിച്ചു. അടുത്ത പ്രാവശ്യം പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ക്രോസ് ചെയ്യും, പക്ഷെ കയ്യിൽ വടി പോലും കാണത്തില്ല, ഒരു സാധനം ഇല്ലാതെ ഞാൻ ക്രോസ് ചെയ്യുന്നു. ഉടനെ ആൾക്കാർ പറഞ്ഞു വേണോ സൂക്ഷിച്ചൊക്കെ പോരെ. അവൻ രണ്ടാമത്തെ തവണയും സക്സസ്ഫുള്ളി ക്രോസ് ചെയ്തു. മൂന്നാമത്തെ തവണ അവൻ വന്ന് പറഞ്ഞു ഇപ്രാവശ്യം വടിയും ഇല്ല ഒന്നുമില്ല, പക്ഷേ എന്റെ കഴുത്തിൽ ഞാൻ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് ക്രോസ് ചെയ്യും എന്ന് പറഞ്ഞു. ഈ വാട്ടർഫോൾസ് എല്ലാരും പറഞ്ഞു നീ മിടുക്കൻ, നീ പിന്നെ ചെയ്യുമല്ലോ തീർച്ചയായിട്ടും, നിന്നെ കൊണ്ട് പറ്റാത്തതുണ്ടോ, നീ രണ്ടെണ്ണം ചെയ്തില്ലേ. ടി വി കാരിൽ വന്നു, സർവത്ര ആൾക്കാരും വന്നു. ഈ മനുഷ്യൻ കയറി കയറി കയറിയിട്ട് പറഞ്ഞു സുഹൃത്തുക്കളെ ഞാനിപ്പോ ഒരാളെ തൂക്കിക്കൊണ്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാണ്, നിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്ന് എന്റെ തോളിൽ കയറിക്കോളൂ. ഉടനെ അവിടെ കൂടിയിരുന്ന ജനമെല്ലാം വീട്ടിൽ പോണം പച്ചക്കറി വാങ്ങിക്കാൻ പോണം എന്ന് പറഞ്ഞു ഉള്ളവരെല്ലാം. അതുകൊണ്ടാ ശങ്കരാചാര്യർ പറയുന്നത് ഈ കൂടിയിരിക്കുന്ന സംസാരിക്കുന്ന ആ വ്യക്തികളുടെ വാക്കിൽ വിശ്വസിക്കരുത്. ശബ്ദജാലം മഹാരണ്യം, എനിക്കും കിട്ടണം പണം. ഈ പറയുന്ന സൗണ്ടിന്റെ ഈ സംസാരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അവരുടെ സ്വാർത്ഥ ചിന്താഗതി. അതുകൊണ്ട് വെറുതെ സംസാരിക്കുന്നവരിൽ വിശ്വസിക്കരുത്. അപ്പോ ഇന്ദ്രദ്യുമ്ന മഹാരാജ ആനയായിട്ട് ഗജേന്ദ്രനായിട്ട് ജനിച്ചു. ഈ സ്തുതിച്ചുകൊണ്ടിരുന്ന പെണ്ണാനകളെല്ലാം പതുക്കെ പതുക്കെ ഗജേന്ദ്രൻ തോൽക്കുന്നത് കണ്ട ഉടനെ എല്ലാവരും മാറിപ്പോയി. ദുഃഖം വന്നപ്പോ ഗജേന്ദ്രന് ഒറ്റയ്ക്കാണ്. സന്തോഷം സുഖം പോസിറ്റീവ് ടൈമിൽ നമ്മളെ കൂടെ ഒരുപാട് പേര് കാണും, ദുഃഖം വരുമ്പോ ഒരു കുഞ്ഞു കാണില്ല. അപ്പോ ആ സമയത്ത് പിടിച്ചു നിൽക്കണം. അതുകൊണ്ടാ ഭഗവാൻ പറഞ്ഞത് അർജുന ധീരനായിട്ട് എണീറ്റ് നിൽക്കൂ. ആർക്കും ദുഃഖം വരുന്നൊന്നും ഇഷ്ടമല്ല. പൈസ നഷ്ടപ്പെടുന്നവൻ, അസുഖം വരുന്നവൻ, കുടുംബത്തിൽ നഷ്ടങ്ങളും ദോഷങ്ങളും ഉള്ളവരൊന്നും ആർക്കും ഇഷ്ടമല്ല. അതാണ് ഈ ലോകം. അപ്പൊ സ്വന്തം ആത്മബലം നേടിയെടുക്കണം. എല്ലാ സമയത്തും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മബലം നേടിയെടുക്കണം. സോ ഈ ഗജേന്ദ്രൻ ക്രമേണ 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 സ്വന്തം സുഹൃത്തുക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ 100 ആനകൾ തിരിച്ചുപോയി. സ്വയം ശരീരത്തിന്റെ ബലത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ക്രമേണ അതും നഷ്ടപ്പെട്ടു. നിസ്സഹായ അവസ്ഥയിൽ ഇനി സഹായിക്കാൻ ആരും ഇല്ല എന്ന് പൂർണമായ ബോധം വന്നതിന് ശേഷം ആ തടാകത്തിലിരുന്ന ഒരു താമരപ്പൂവിനെ പറിച്ച് ആകാശത്തോട്ടെറിഞ്ഞ് ഓ ആദിമൂലമേ എന്ന് ഉറക്കെ വിളിക്കുകയും ഭഗവാൻ ഗരുഡന്റെ പുറത്ത് വന്ന് ഗജേന്ദ്രനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ഗജേന്ദ്രന്റെ മേലെ ഭഗവാൻ നിന്നോണ്ടാ, ഗരുഡന്റെ പുറത്ത് നിന്നോണ്ടാ വരുന്നതെന്ന. സാധാരണ ഗരുഡന്റെ പുറത്ത് ഇരുന്നോണ്ടാ ഭഗവാൻ യാത്ര ചെയ്യുന്നത്, പക്ഷെ ഗരുഡന്റെ പുറത്ത് നിന്നോണ്ടാ വരുന്നേ അംഗവസ്ത്രം പോലും ധരിച്ചിട്ടില്ലെന്ന. ഗജേന്ദ്രൻ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടിരുന്ന ഭഗവാൻ എന്നെ അവൻ വിളിക്കുന്നില്ലല്ലോ, എന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന് കാത്തിരുന്നു. അവൻ ഒരു തവണ ഭഗവാനെ വിളിച്ചുകൊണ്ട് ഭഗവാൻ ഒരു ആഭരണവും ഭൂഷണവും അലങ്കാരം ഒന്നുമില്ലാതെ അങ്ങനെ നേരെ ഗജേന്ദ്രനെ രക്ഷിക്കാൻ വന്നെന്ന ശ്രീമദ് ഭാഗവതം. സോ ഭക്തനാവുക, നാമം ജപിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. കാരണം അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ വളരെ പ്രസിദ്ധമായ പാലാഴി മകനമാണ് വിശദീകരിക്കുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എങ്ങനെ ഭഗവാൻ ഭക്തജനങ്ങളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. നല്ല ആലോചിച്ച് നോക്കണം. അസുരന്മാർ ഒരു വശം, ദേവന്മാർ ഇനിയൊരു വശം. ഈ കഥ കഴിഞ്ഞാൽ ക്വിസ്സാണ്, ക്വസ്റ്റ്യൻ ചോദിക്കും. അസുരന്മാർ ഒരു വശവും ദേവന്മാർ ഇനിയൊരു വശവും, രണ്ടു കൂട്ടരും അമരത്വം നേടാനായിട്ട് ഇങ്ങനെ പ്രയത്നിക്കുന്ന ഒരു അവസരമാണ്. വിഷ്ണു അടുത്ത് ചെന്നു, ഭഗവാൻ പറഞ്ഞു, പാലാഴി ഈ മിൽക്ക് ഓഷനെ കടഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ആക്ച്വലി സയൻസ് ഭാഗവതത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലുള്ള സമുദ്രത്തിൽ എന്ത് രസമാണ്? ഉപ്പ് രസം. ഇനി ഏഴ് ലോകങ്ങൾ ഉള്ളതായിട്ട് പറയുന്നു. അടുത്തതിൽ പഞ്ചസാര, ഒന്നിൽ കരിമ്പ് ജ്യൂസ്, ഒന്നിൽ സോമപാനം കള്ള്, പിന്നെ ഇങ്ങനെ പലതും. ഏഴാമത്തതാണ് ക്ഷീരസാഗരം, പാലുകൊണ്ടുള്ള ഒരു ഓഷൻ. ഇങ്ങനെ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഭൂമിയിൽ ഉപ്പ് രസം? ഇത് സയൻസ് ക്വസ്റ്റ്യനാണ്, ഭാഗവതത്തിലല്ല. ഭഗവാൻ എന്തുകൊണ്ട് ഈ ഭൂമിയിലുള്ള വെള്ളത്തിനെ ഉപ്പ്, സോൾട്ടി വാട്ടർ ആക്കിയത്? എന്തുകൊണ്ട് കടലിൽ ഉപ്പ് രസം? എന്താ കറിക്കുപ്പിടാ? സോ ഭാഗവതത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. ഇറ്റ്സ് എ പ്രിസർവേറ്റീവ്. ഉപ്പ് വെള്ളം ഒരു ഗ്ലാസ് സൂര്യപ്രകാശത്തിന്റെ ചോട്ടിൽ മൂന്ന് ദിവസം വെച്ചിരിക്കുന്നു. ശുദ്ധജലം, ക്ലീൻ മിനറൽ വാട്ടർ നമ്മൾ ഓപ്പൺ ചെയ്ത് സൺലൈറ്റിന്റെ താഴെ മൂന്ന് ദിവസം വെച്ചിരിക്കുന്നു. മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ശുദ്ധവെള്ളം ആ പാത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? എവാപറേറ്റ് ആവില്ല, പുഴു ഉണ്ടാവും. പുഴു കാണും. മാതാജി ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരാഴ്ച ഇങ്ങനെ വിൻഡോയുടെ സൈഡിൽ വെച്ച് നോക്കണം. ആദ്യം മേലെ ഒരു കളർ മാറും, പിന്നെ കുറെ എന്തൊക്കെയോ ഫംഗസ് പോലെ താഴെ ഒരു സ്പോഞ്ചി തിങ് അടിയിൽ സെറ്റിൽ ആവും. അപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പുഴു ഉണ്ടാവും. പക്ഷേ ഒരു അര സ്പൂൺ ഉപ്പിട്ട് വെച്ച് നോക്കണം, ഇനി 10,000 വർഷമായാലും വെള്ളം ചീത്തയാവില്ല. മോർച്ചറിയിൽ ഡെഡ് ബോഡിക്ക് എന്താ ഇട്ട് വെക്കുന്നത്? ഐസും ഉപ്പും. നമ്മളെ നാട്ടിൽ ഉണക്കമീനിൽ എന്തായിട്ടാണ്? സോ സോൾട്ട് ഈസ് എ പ്രിസർവേറ്റീവ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ആ സർവേശ്വരൻ അതിൽ ഉപ്പിട്ട്. എനിവേ, ഈ രണ്ട് കൂട്ടരും അമരത്വത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാ? അസുരന്മാരും ദേവന്മാരും. ഭഗവാൻ പറഞ്ഞു, ഈ മിൽക്ക് ഓഷൻ പാൽ സമുദ്രത്തിനെ കടഞ്ഞു കഴിഞ്ഞാൽ അതിലിരുന്ന് അമൃതം ഉണ്ടാവും, അത് കുടിക്കുന്നവർക്ക് അമരത്വം ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരി, തീരുമാനിച്ചു. ഇവർ നേരെ ഭഗവാന്റെ അടുത്ത് ചെന്നു. മേരുപർവ്വതത്തിനെ മത്താക്കി വാസുകിയെ കയറാക്കി കടയണം എന്നും ഭഗവാൻ പറഞ്ഞു. ഈ ദേവന്മാര് ലക്ഷോപലക്ഷം ജനങ്ങളും അസുരന്മാര് ലക്ഷക്കണക്കിലും ചെന്ന് മേരുപർവ്വതത്തിനെ തൂക്കാൻ ശ്രമിച്ചു. മേരുപർവ്വതം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാ. തൂക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് അവസാനം അതിന്റെ അടിയിൽ കുറെ പേര് പെട്ടുപോയി, കൈ കുടുങ്ങിപ്പോയി, കാല് കുടുങ്ങിപ്പോയി. ആർക്കും മേരുപർവ്വതത്തിനെ തൂക്കാൻ സാധിച്ചില്ല. വീണ്ടും വന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ രക്ഷിക്കണം, മേരുപർവ്വതത്തിനെ തൂക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഉടനെ ഭഗവാൻ വിളിച്ചു, ഗരുഡ പക്ഷിനാം ഗരുഡോസ്മി. ഭഗവാൻ പക്ഷികളിൽ വെച്ച് ഗരുഡനാകുന്നു എന്ന് പറയും. ഗരുഡനെ വിളിച്ചു. ഗരുഡനെ വിളിക്കാൻ ഒരു ചെറിയ കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഗരുഡന് ഒരു ചെറിയ അഹങ്കാരമാണ്. ഞാൻ ഭഗവാന്റെ വാഹനമാണ്, ഭഗവാൻ എവിടെ ചെന്നാലും എന്റെ തോളിൽ കയറിയായിരിക്കുന്നു. കാരണം ഗരുഡൻ തന്റെ വിശാലമായ ചിറകുകളെ വിരിച്ച് അടിക്കുന്ന സമയത്ത് അതിന്റെ ഓരോ തൂവലിലും വരുന്ന പുരുഷസുക്തമാ വെളിയിൽ വരുന്നത്. നമ്മളെ കാസറ്റ് പ്ലെയർ, സി ഡി പ്ലെയർ കാറിലുള്ള പോലെ അദ്ദേഹത്തിന്റെ തൂവലിൽ നിന്ന് വരുന്നത് പുരുഷസുക്തമാ. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ടദശാങ്കുലം പുരുഷമേവേദകം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വസ്യേഷാനഹ. ഇങ്ങനെ ഗരുഡന്റെ ചിറകുകളിൽ ഇരുന്നെല്ലാം പുരുഷസുക്തം. ഭഗവാൻ എവിടെ ചെന്നാലും ഗരുഡന്റെ സഹായമില്ലാതെ പോകത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളതിൽ ചെറിയൊരു അഹങ്കാരം ആർക്കുണ്ടായിരുന്നു? ഗരുഡൻ. ഭഗവാൻ പറഞ്ഞു, ഗരുഡ നീ ചെന്ന മേരുപർവ്വതത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന് പാലാഴിയിൽ വെച്ച് ഇവർക്കൊന്ന് സഹായിച്ചുകൊടു എന്ന് പറഞ്ഞു. ഗരുഡൻ വിചാരിച്ചു, അല്പനിമിഷത്തിനകം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം ഭഗവാനെ എന്ന് പറഞ്ഞോണ്ട് പോയി. പോകുന്ന വഴിക്ക് ഗരുഡൻ ചിരിച്ചു, ഇതൊക്കെ നിസാര കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഗരുഡൻ മേരുപർവ്വതത്തിനെ ഉയർത്താൻ ശ്രമിച്ചു. എത്രയോ മെനക്കെട്ടിട്ടും മേരുപർവ്വതം ഒരു അങ്കുലം പോലും അനങ്ങിയില്ല. ക്ഷീണിച്ച് വിയർത്ത് അവശനായ ഗരുഡൻ തിരിച്ചു വന്ന് പറഞ്ഞു, ഭഗവാനെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, അങ്ങ് തന്നെ വരണം എന്ന് പറഞ്ഞു. ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറിപ്പോയി. അവിടെ ചെന്നിട്ട് ദേവന്മാരെയും അസുരന്മാരെയും ലക്ഷോപലക്ഷം ജനങ്ങളെയും മേരുപർവ്വതത്തിൽ കയറാൻ പറഞ്ഞു. എല്ലാവരും അതിന്റെ മേലെ കയറി. ഭഗവാൻ നിസാരമായിട്ട് മേരുപർവ്വതത്തിനെ ഉയർത്തി ഗരുഡന്റെ പുറത്ത് വെച്ചിട്ട് ഭഗവാനും കയറിയിരുന്നു. ഗരുഡൻ ഇപ്പൊ തൂക്കിക്കൊണ്ടു പോവാ. അപ്പൊ ആരാ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്? ഭഗവാനാണ് ചെയ്യിപ്പിക്കുന്നത്, അല്ലാതെ സ്വന്തം കഴിവ് കൊണ്ടല്ല. അർജുനനും വിചാരിച്ചു, 18 ദിവസ യുദ്ധത്തിന് ശേഷം ഞാൻ വിജയി, പരാക്രമി, ഗാന്ധീപദാരി, കൗന്ദേയ, ഭൃത, എനിക്ക് നികരായിട്ട് തുല്യമായിട്ട് ഇനി ആരുമില്ല, എൻ മഹാദേവനെ യുദ്ധത്തിൽ തോൽപ്പിച്ചതാ ഞാൻ എന്നൊക്കെ വിചാരിച്ചു. ആര്? അർജുനൻ. 18 ദിവസം യുദ്ധവും കഴിഞ്ഞു. വിജയിയായിട്ട് അർജുനൻ രഥത്തിൽ, രഥമോട്ടിക്കുന്നതാരാ? ഭഗവാൻ പാർത്ഥസാരഥി. രഥം വന്നിട്ട് ഹസ്തിനാപുരത്തിൽ കൊട്ടാരത്തിന്റെ മുമ്പേ നിന്നു. അർജുനൻ വിചാരിച്ചു, ഭഗവാൻ അങ്ങോട്ട് ആദ്യം ഇറങ്ങിപ്പോട്ടെ, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് നെളിഞ്ഞ് ഇറങ്ങിപ്പോവാം എന്ന് വിചാരിച്ചു. അന്ന് നോക്കി കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങണതേയില്ല. പറയാൻ പറ്റുമോ, കൃഷ്ണ നീ ഇറങ്ങിപ്പോ, ഞാൻ പുറകെ വരാന്ന്. കൊറേ നേരം കാത്തിരുന്നു അർജുനൻ. ചോദിച്ചു ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ ഇറങ്ങുന്നില്ലേ? ഭഗവാൻ പറഞ്ഞു, അർജുന നീ ഇറങ്ങും, പിന്നെ ഞാൻ ഇറങ്ങാം. കൊറേ നേരം കാത്തിരുന്ന കാത്തിരുന്ന അർജുനൻ അവസാനം രഥത്തിൽ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരുപാട് ദൂരെ നടന്നു. തിരിഞ്ഞു തിരിഞ്ഞു നോക്കാണ് ഭഗവാൻ എന്താ ചെയ്യുന്നത്. അർജുനൻ വളരെ ദൂരെ ചെന്നതിന് ശേഷം ഭഗവാൻ രഥത്തിലിരുന്ന് ഇറങ്ങി. അടുത്ത ക്ഷണം 1000 കഷ്ണങ്ങളായിട്ട് രഥം പൊട്ടിത്തെറിച്ചു. കാരണം ഭീഷ്മ, കൃപ, ദ്രോണ, കർണ, സാത്യ ഇവരയച്ച ബ്രഹ്മാസ്ത്രങ്ങളെല്ലാം രഥത്തിൽ കുത്തി നിൽക്കുക, ഒന്നും പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാ? അർജുനൻ വിചാരിച്ച പോലെ കൃഷ്ണൻ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ തീർന്നു അർജുനന്റെ കഥ. അപ്പോ എല്ലാം ചെയ്യിപ്പിക്കുന്നത്, ചലിപ്പിക്കുന്നത് ഒരു പുൽക്കൊടിയെ പോലും ചലിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഗരുഡന് മനസ്സിലായി, ഞാൻ വെറുതെ ഒരു വേസ്റ്റ് ആണ്. അങ്ങനെ ഭഗവാൻ മേരുപർവ്വതത്തിനെ കൊണ്ടുവന്ന് പാലാഴിയിൽ ഇറക്കി വെക്കുകയും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ തുടങ്ങി. അസുരന്മാർ ഭയങ്കര ശക്തന്മാരാ. അവർക്ക് നികരായിട്ട് തുല്യമായിട്ട് ദേവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും വിളിച്ചു, ശ്രീമൻ നാരായണ നാരായണ ഇതി സമർപ്പയാമി, ഞങ്ങൾ ശരണം പ്രാപിക്കാം, അന്ന് സഹായിക്കൂ. ഭഗവാൻ അജിത എന്ന പേരുള്ള അവതാരം എടുത്ത് ദേവന്മാരുടെ മുമ്പേ ദേവനായി നിന്ന് വലിക്കാൻ തുടങ്ങി. വലിച്ചു വലിച്ചു പോകുമ്പോ ഈ മേരുപർവ്വതം ആടി ആടി പാൽ സമുദ്രത്തിന്റെ ഇടയിൽ ചെന്ന് കുടുങ്ങുകയാണ്. വീണ്ടും ദേവന്മാരെ വിളിക്കാൻ തുടങ്ങി, ഭഗവാനെ നാരായണ രക്ഷിക്കണേ. ഭഗവാൻ കൂർമ അവതാരം എടുത്തിട്ട് അടിയിൽ വന്ന് മേരുപർവ്വതത്തിനെ തൂക്കി പിടിക്കാൻ തുടങ്ങി. പിന്നെ ഈ കൂർമത്തിന്റെ മേലെ ഈ മേരുപർവ്വതം ചുറ്റുന്ന കൊണ്ട് ഇതിങ്ങോട്ട് അങ്ങോട്ട് ചരിഞ്ഞഴിഞ്ഞു വീഴും. വീണ്ടും അവർ നാരായണ ഭഗവാനെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ 1000 കൈയുള്ള ഒരു അവതാരം എടുത്തിട്ട് മേരുപർവ്വതത്തിന്റെ മേലെ ഇരുന്ന് അതിനെ ബാലൻസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കാളകൂടെ വിഷം വന്നു, അത് മഹാദേവൻ കുടിച്ചു. മഹാദേവൻ കുടിക്കുന്ന സമയത്ത് വായിലിരുന്ന് ചിന്തിയ ചില അംശങ്ങൾ തേളും പാമ്പുകളും കുടിച്ചു. അതുകൊണ്ട് ആ തേളിനും പാമ്പിനൊക്കെ വിഷമുണ്ടായത്. പിന്നെ മുഴുവനും കുടിക്കുന്ന സമയത്ത് പാർവതി ദേവി കഴുത്തിൽ പിടിച്ചു, ഈ വിഷം അവിടെ നിന്നു, അതുകൊണ്ട് നീലകണ്ഠൻ എന്ന പേര്. അവസാനം ധന്വന്തരി മൂർത്തി അകത്തിരുന്ന് അമൃത് കൊണ്ടുവരികയും ധന്വന്തരി മൂർത്തിയെ കണ്ട നിമിഷത്തിൽ തന്നെ അസുരന്മാർ ഓടിച്ചെന്ന കലവ് പിടിച്ചെടുത്തോണ്ട് പോയി. ദേവന്മാർക്ക് അമൃത് കിട്ടിയില്ല. വീണ്ടും ദേവന്മാർ പ്രാർത്ഥിച്ചു, ഭഗവാനെ സർവേശ്വര രക്ഷിക്കണേ എന്ന്. ഇപ്പൊ ഭഗവാൻ അവതരിച്ചു, ആരായിട്ട്? മോഹിനിയായിട്ട്. സ്വർണവർണം, ഗോൾഡൻ കളർ, താമരയെ പോലെ കണ്ണുകൾ, പ്രസന്നമായ താമരയെ പോലെ മുഖം, വളരെ ഭംഗിയുള്ളത്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡാൻസൽ അപ്സരസ് ആയിട്ടാ മോഹിനി വന്നത്. ഇടത്തെ കയ്യിൽ നീണ്ട തലമുടി, അതും ഇടത്തെ കയ്യിൽ പിടിച്ചോണ്ട് അസുരന്മാരെ കണ്ട് പുഞ്ചിരിച്ചോണ്ട് ഈ മുടിയും ചുറ്റിക്കൊണ്ട് ഇങ്ങനെ നടന്നു വരിക അസുരന്മാരെടുത്ത്. അവര് ചിരിച്ചോണ്ട് ആ കലം കൊടുത്തു, ഒന്നും ചോദിച്ചോ ഇല്ല, സംസാരിച്ചോ ഇല്ല. മോഹിനി പതുക്കെ പതുക്കെ നടന്നു വരുന്ന കണ്ട് അങ്ങനെ ആ കലം കൊടുത്തു. അവർക്കൊന്നും അറിയുന്നില്ല എന്താ സംഭവിക്കണം. മോഹിനി മൂർത്തി പതുക്കെ കലവും വാങ്ങിച്ചോണ്ട് പോയി ദേവന്മാരെ വരിക്കി നിർത്തിയിട്ട് പറഞ്ഞു അസുരന്മാരെടുത്ത്, കുറച്ച് കുറച്ച് അവർക്ക് കൊടുത്തിട്ട് ബാക്കി മുഴുവനും തരാൻ. അവരോട് ആന്നൊക്കെ പറഞ്ഞു അവരെ വരിക്കി നിർത്തിക്കൊണ്ട് മോഹിനി മൂർത്തി അമൃത് അവർക്ക് കൊടുത്തോണ്ടിരിക്കുക. രാഹുകേതുവിന് മാത്രം ഒരു സംശയം, ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നല്ലോ. രാഹുവും കേതുവും ദേവന്മാരുടെ രൂപത്തിൽ ചെന്ന് മറ്റേ വരിയിൽ നിന്ന് ഓപ്പോസിറ്റ് പാർട്ടിയുടെ കൂടെ നിന്നു. അവർക്കും മോഹിനി മൂർത്തി അമൃത് കൊടുത്തു, അവർ കുടിച്ചു. വിഴുങ്ങുന്നതിന് മുമ്പ് മോഹിനി മൂർത്തിക്ക് മനസ്സിലായി ഇത് അസുരന്മാരാണ്, അവരുടെ കഴുത്ത് വെട്ടി. അപ്പോ ഈ രാഹു കേതു, അതുകൊണ്ടാണ് ഈവൻ ഇംഗ്ലീഷ് അസ്ട്രോളജിയിൽ ഡ്രാഗൺ ഹെഡ് ഡ്രാഗൺ ടെയിൽ എന്ന് പറയുന്നത്. രാഹുവിന് ശരീരമില്ല, ഇത് പറഞ്ഞു കൊടുത്തത് സൂര്യദേവനാ, ആ രാഹു അസുരനാണ് എന്ന് മോഹിനി എടുത്ത്. അതുകൊണ്ടാ വർഷത്തിൽ ഒരിക്കൽ രാഹു എന്ന് സൂര്യനെ വിഴുങ്ങുകയും അതിനെ സൂര്യഗ്രഹണമായിട്ട് നമ്മള് ഇത് എന്താ പറയാ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നത്, ഇത് ദേഷ്യം തീർക്കുകയാണ്. അപ്പോ ആ രാഹുടെ കഴുത്തിലിരുന്ന് വീണ ബ്ലഡ് കോർപ്പസൽസ്, ബ്ലഡ് സെൽസ് എന്തൊക്കെ കളറാ? റെഡും RBC WBC. RBC ഉള്ളിയായിട്ടും WBC വെളുത്തുള്ളിയായിട്ടും വന്നത്. അതുകൊണ്ടാ അമ്പലത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും നിവേദിക്കാത്തത്. ഉള്ളിയും വെളുത്തുള്ളിയും കഴിച്ച രാഹുടെ എല്ലാ സ്വഭാവം വരും. അപ്പോ രാഹുടെ ചോരയിൽ ഇരുന്ന് ഉണ്ടായതാ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും, അതുകൊണ്ട് അത് അമ്പലങ്ങളിൽ നിവേദിക്കില്ല. ആ ഉള്ളി ആ ചോര പൂപ്പലാണ് പിന്നീട് ഫംഗസ് മഷ്റൂമായിട്ട് മാറിയത്. അതുകൊണ്ട് അതും സാത്വികന്മാർ കഴിക്കത്തില്ല. മഷ്റൂമിന് എന്താ പറയാ നമ്മുടെ നാട്ടിലെ? കൂൺ, കൂൺ. അത് ആക്ച്വലി ഫംഗസ് ആണ്, അതുകൊണ്ട് അതും കഴിക്കത്തില്ല. ബാക്കി പാലാഴി കടഞ്ഞ സമയത്ത് പാൽ സമുദ്രത്തിൽ നിന്ന് മാങ്ങ, പച്ചക്കറി, ധാന്യങ്ങള്, പഴങ്ങള്, പുഷ്പങ്ങൾ ഇതെല്ലാം ഉത്ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇതിൽ നിന്നാ വന്നത്. ഉടനെ ബ്രഹ്മദേവൻ പറഞ്ഞു, മാങ്ങയെടുത്ത് നീ വർഷത്തിൽ ഒരിക്കൽ കഴിക്കണം. മാങ്ങ പറഞ്ഞു ഓക്കെ. തേങ്ങയെടുത്ത് പറഞ്ഞു 41 ദിവസത്തിൽ ഒരിക്കൽ കഴിക്കണം, അത് ഓക്കെ. ഇങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അവസാനം കശുവണ്ടി വന്നു. കശുവണ്ടി എടുത്ത് പറഞ്ഞു, നീ വർഷത്തിൽ ഒരിക്കലേ പൂക്കാവുന്ന്. കശുവണ്ടി കേൾക്കാതെ 2 തവണ പൂത്തു. ഉടനെ ബ്രഹ്മദേവന് ദേഷ്യം വന്ന് അതിനെ ഒരു ചവിട്ടി ചവിട്ടി അതിന്റെ വിത്ത് പുറത്ത് വന്നു. അപ്പോ പഴവർഗങ്ങളിലെ വെച്ച് സീഡ് വെളിയിലുള്ള പഴം കാഷ്യൂ നട്ട് മാത്രമാണ്, അതൊരു ഭയങ്കര ഇൻസൾട്ട് ആണ്. അതുകൊണ്ട് ആ ഓവർ സ്മാർട്ട് ആയിരിക്കുന്നവർ അടുത്ത ജന്മത്തിൽ കശുവണ്ടി ആയി ജനിക്കും. എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അത് മാത്രം ചെയ്യുക, ഭയങ്കര ഓവർ സ്മാർട്ട് പ്രോഗ്രാം ഒന്നും ആവില്ല. അപ്പൊ കശുവണ്ടി ആയിട്ട് ജനിക്കും. ഇങ്ങനെ ഓരോ സാധനം വരിക, ദേവന്മാര് ചുറ്റിയും പാൽ സമുദ്രത്തിന്റെ അവിടെ നിന്നിട്ട് അടുത്ത കിട്ടാൻ പോകുന്നത് എനിക്ക്, അടുത്തത് എനിക്ക് എന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുക. ദേവേന്ദ്രൻ വന്ന് പറഞ്ഞു അടുത്തത് വരുന്നത് എനിക്കാ. ഉടനെ ഐരാവതം കിട്ടി കൊണ്ടുപോയി. ഉടനെ ബാലി വന്ന് പറഞ്ഞു സുഗ്രീവന്റെ സഹോദരൻ അടുത്ത കിട്ടാൻ പോണത് എനിക്കാ. ഒരു തവള പൊങ്ങി വന്നു, ദേഷ്യം വന്ന് അതിനെ ചവിട്ടി പിടിച്ചു. അന്ന് മുതൽ തവള സ്പ്രിംഗ് ആയിപ്പോയി. ഇത് സുഗ്രീവൻ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തവളയെ ബാലി ചവിട്ടിപ്പിടിച്ചത്. അടുത്തത് വരുന്നത് എനിക്കാണ് എന്ന് ബാലി പറയാൻ പോയപ്പോ ഇല്ല നിന്റെത് വന്നു, സുഗ്രീവൻ പറഞ്ഞു എനിക്കാണ്. അപ്പൊ പൊങ്ങി വന്നത് താരയാ. അന്നേ അവർ അടികൂടാൻ തുടങ്ങി, താര എന്റേതാണ് നിന്റേതാണ് പറഞ്ഞു. അത് അവസാനം രാമായണത്തിൽ ചെന്ന് അവസാനിച്ചു. ഗണപതി വന്ന് പറഞ്ഞു എനിക്ക് അടുത്തത് എന്ന് ഒരു ചെറിയ എലി വന്നു, തൃപ്തനായ അദ്ദേഹം എലിയെ കൊണ്ടുപോയി, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവസാനം ലക്ഷ്മി ദേവി വന്നു, എല്ലാവരും വന്ന് പറഞ്ഞു ലക്ഷ്മി ദേവി എനിക്ക് എനിക്കെന്ന്. ലക്ഷ്മി ദേവി പറഞ്ഞു ജീവിതത്തിൽ അസൂയയില്ലാതൻ, ഒരു മനുഷ്യരെടുത്തും ദേഷ്യം തോന്നാതെ, മറ്റുള്ള എല്ലാവർക്കും ഹിതമായിട്ടുള്ള സൽസ്വഭാവിയായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ ശരണം പ്രാപിക്കാന്ന് പറഞ്ഞു. ദേവന്മാരെല്ലാം പുറകോട്ട് പോയി, ബ്രഹ്മദേവൻ കൈപിടിച്ച് മഹാവിഷ്ണു എടുത്ത് ഏൽപ്പിച്ചു. അപ്പോ ഇങ്ങനെ ഈ ഫുൾ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ ദേവന്മാരെ സഹായിക്കാനായിട്ട് ഭഗവാൻ എത്ര തവണ വന്നു. ആദ്യം മേരുപർവ്വതം തൂക്കിക്കൊണ്ടുവരാൻ വന്നു, പിന്നെ രണ്ടാമത്തത് അജിത്ത ദേവന്മാരുടെ മുൻവരിയിൽ നിന്ന് ആ നാഗപാശം വലിക്കാൻ, പിന്നെ തേർഡ് ഊർമ, പിന്നെ ഫോർത്ത് ആയിരം കൈയുള്ള ബാലൻസ് ചെയ്യാനായിട്ട്, പിന്നെ ഫിഫ്ത്ത് ധന്വന്തരി, പിന്നെ സിക്സ്ത്. ഒരു ലീലയിൽ തന്നെ ദേവന്മാരെ സഹായിക്കാൻ ഭഗവാൻ എത്ര തവണ അവതരിച്ചു, അസുരന്മാർക്ക് വേണ്ടി ഒരു സഹായം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഭക്തനായാൽ മതി, ബാക്കി എല്ലാ നെഗറ്റീവും ഭഗവാൻ നോക്കിക്കോളും. ആ വ്യക്തിയെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ ചിന്ത, വേറെ ഒന്നുമേ നോക്കാറില്ല. അങ്ങനെ ദേവന്മാര് പരാജയപ്പെടുകയും അത് കാരണം ഭയങ്കര ദേഷ്യത്തോടെ മഹാബലി ദേവന്മാർ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ യാഗം നടത്തുകയാണ്. മഹാബലി, മഹാബലിയുടെ പത്നി, മഹാബലിയുടെ പുത്രി, പുത്രിയുടെ പേര്, മഹാബലിയുടെ പുത്രിയുടെ പേര് രത്നമാല. മഹാബലി, മഹാബലിയുടെ വൈഫ്, മഹാബലിയുടെ പുത്രി രത്നമാല, ഇവർ മൂന്ന് പേരും ഇരുന്നിട്ട് ഒരു മഹായാഗം നടത്തിക്കൊണ്ടിരിക്കുക. ആ യാഗത്തിന്റെ ആചാര്യൻ ശുക്രാചാര്യ, ശുക്രാചാര്യയുടെ നിയന്ത്രണത്തിൽ ആ യാഗം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് കിഴക്കേ ചക്രവാളത്തിലിരുന്ന് ഒരു ആയിരം തേജസ്സുള്ള സൂര്യൻ ഉത്ഭവിക്കുന്നത് പോലെ ഒരു പൊക്കം കുറഞ്ഞ സുന്ദരനായ തേജസ്വിയായ ഒരു ബ്രാഹ്മണ കുട്ടി മരവുരിയും ധരിച്ച് കയ്യിൽ കമണ്ഡലവും പിടിച്ച് തുളസിമാലയും പിടിച്ച് ശരീരം മുഴുവനും ചന്ദനം പൂശിക്കൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ ഒന്നിനോടും ആസക്തിയില്ലാത്തതുപോലെ കെയർലെസ് ആയിട്ട് അങ്ങ് നടന്നു വരിക. ശുക്രാചാര്യർ പറയുന്നു യജ്ഞത്തിൽ മഹാബലി എടുത്ത് നെയ്യ് ഒഴിക്കാനായിട്ട് മഹാബലിയും നെയ്യ് ഒഴിച്ചിട്ട് സ്വാഹ എന്ന് പറയുന്നു. ഇദ്ദേഹം ഇങ്ങനെ കരടിയും പിടിച്ചുകൊണ്ട് ആ കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അന്ധകാരത്തിന്റെ ഇടയ്ക്ക് സൂര്യൻ ഉത്ഭവിച്ചതുപോലെ ഈ ബ്രാഹ്മണ കുട്ടി പതുക്കെ 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 ഈ യജ്ഞവേദിയിലോട്ട് കയറി വന്നു. ആ കുട്ടിയെ കണ്ട നിമിഷത്തിൽ തന്നെ എല്ലാവരും ഉയർത്തെഴിക്കുകയും ഉയർന്ന ഒരു ആസനം ഇരിക്കാനായിട്ട് പീഠം കൊടുക്കുകയും ചെയ്തു. ആ കുട്ടിയും ആ പീഠത്തിലിരുന്നു. മഹാബലി ചെന്നിട്ട് പാദങ്ങൾ കഴുകിക്കൊണ്ട് ചോദിച്ചു ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ഈ യജ്ഞവേദിയിൽ വന്നത് ഞങ്ങളുടെ സൗഭാഗ്യമാണ്, അങ്ങക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു. ബ്രാഹ്മണ കുട്ടി പറഞ്ഞു എനിക്ക് ആവശ്യമായത് ഒന്നും നിന്റെ കയ്യിലില്ല, നിന്റെ കയ്യിലുള്ളത് ഒന്നും എനിക്ക് ഉപയോഗപ്പെടത്തില്ല, അതുകൊണ്ട് ഒന്നും വേണ്ട. പക്ഷെ അവന്റെ തേജസ്സും സൗന്ദര്യവും കണ്ട് ഇഷ്ടപ്പെട്ട മഹാബലി പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു. കുട്ടിയും പറഞ്ഞു എനിക്ക് ഒന്നുമേ വേണ്ട. ദൈവം പറഞ്ഞു രാജ്യങ്ങൾ തരാം, ഗ്രഹങ്ങൾ തരാം, നക്ഷത്രങ്ങൾ തരാം, പശുക്കളെ തരാം, കന്യകകളെ തരാം, സ്വർണം തരാം, ധാന്യം തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ബാമണൻ പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു, ഇത്രയും നിർബന്ധിക്കുന്നത് കൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, മൂന്നടി മണ്ണ് മതി എന്ന് പറഞ്ഞു. മഹാബലി അട്ടഹസിച്ചോണ്ട് ചിരിച്ചോണ്ട് പറഞ്ഞു, നിസ്സാരം, ഇതാണോ? ബ്രാഹ്മണ, കണ്ടപ്പോ ഞാൻ വലിയ ബുദ്ധിമാനാണെന്ന് വിചാരിച്ചു, പക്ഷെ സംസാരിച്ചപ്പോഴാ മനസ്സിലായത് അങ്ങനെ ഒരു വെറും മണ്ടനാണ്. ഇത്രയും തരാനെന്ന് ഞാൻ പറയുമ്പോ വെറും മൂന്നടി മണ്ണാണോ ചോദിക്കുന്നത് എന്ന് കളിയാക്കി മഹാബലി. ഈ ഹോൾ കോൺവെർസേഷൻ നടക്കുമ്പോ ശുക്രാചാര്യരുടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം, ആരായിരിക്കും വന്നത്, ആരായിരിക്കും വന്നത്. മഹാബലി വിഷ്ണുവാണ്, പ്രോമിസ് ചെയ്യല്ലേ, പ്രോമിസ് ചെയ്യല്ലേ, പ്രോമിസ് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് മഹാബലി എന്ത് ചെയ്തു, ജലമെടുത്ത് കിണ്ടിയിൽ കയ്യിലൊഴിച്ച് പ്രതിജ്ഞ ചെയ്തു. പണ്ട് കാലത്തിൽ വിവാഹം നടക്കുമ്പോ അങ്ങനെയാണ്, പെണ്ണിന്റെ കൈ പിടിച്ച് പയ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് അച്ഛൻ വെള്ളമൊഴിച്ചിട്ട് ആ പ്രോമിസ് ചെയ്യും, ഇവൾ ഇനി നിന്റെതാണെന്ന് പറഞ്ഞു. പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി നമ്മൾ വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ അനുസരിച്ചിരിക്കണം, അല്ലെങ്കിൽ ദോഷമായി മാറും. അഗ്നിസാക്ഷി, വിവാഹങ്ങൾ നടക്കുന്നത് അഗ്നിസാക്ഷിയിലാണ്, യജ്ഞങ്ങൾ നടക്കുന്നത് അഗ്നിസാക്ഷി. അഗ്നി, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി വെച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. അദ്ദേഹം ധാര, മഹാബലി ധാര ഒഴിച്ചുകൊണ്ട് ആ കിണ്ടിയിൽ പ്രോമിസ് ചെയ്തു, ഞാൻ മൂന്നടി മണ്ണ് തരാം. ശുക്രാചാര്യർ നോക്കി, ഒരു രക്ഷയില്ല സ്റ്റോപ്പ് ചെയ്യാൻ. ആ കിണ്ടിയുടെ വായിനകത്ത് കയറിയിരുന്നാണ് ഒരു വണ്ടിന്റെ രൂപത്തിൽ വെള്ളം വരാതിരിക്കാനായിട്ട്. അപ്പോ വാമണമൂർത്തി ഒരു ദർഭ എടുത്തിട്ട് ആ കിണ്ടിയിൽ ഒരു കുത്ത് നേരെ ശുക്രാചാര്യരുടെ കണ്ണിൽ ചെന്ന് കൊണ്ടു. കിയോ എന്ന് പറഞ്ഞ അദ്ദേഹം വെളിയിൽ വന്ന് വീണു, വെള്ളവും വന്നു, പ്രോമിസ് ചെയ്തു. അടുത്തത് മഹാബലി ചിരിച്ചോണ്ട്, അജാന ബാഹു, മേഘങ്ങൾ തോളിൽ ഇടിക്കുന്നത് വരെ ഉയരുകയും സമുദ്രങ്ങളെല്ലാം മുട്ടുവരെ മാറുകയും പക്ഷികളും ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര സാധനങ്ങളും ശരീരത്തിനകത്ത് കൊള്ളുന്ന രീതിയിൽ മാമണമൂർത്തി വളരാൻ തുടങ്ങി. വളർന്ന് 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 അവസാനം ഒരടി കൊണ്ട് ഏഴ് പാതാള ലോകങ്ങളും അളന്നു. അത്തളം, വിത്തളം, സുത്തളം, തളാത്തളം, മഹാതളം, രസാതളം, പാതാളം. ഒരു സ്റ്റെപ്പ് കൊണ്ട് ഏഴ് സ്വർഗലോകങ്ങളും അളർന്നെടുത്തു. ഭൂ, ഭുവർ, സ്വർഗ, മഹർ, ജനോ, തപോ, രസോ, സത്യ, ഏഴ് സ്വർഗലോകങ്ങളും അളന്നു. വീണ്ടും ചുരുങ്ങിക്കൊണ്ട് കൊച്ചുകുട്ടിയുടെ പഴയ രൂപത്തിൽ വന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു, മഹാബലി അടുത്തത് എങ്ങോട്ടാ? മഹാബലിയും കണ്ണുകൾ നിറഞ്ഞ്, ഭഗവാൻ തന്നെ സ്വയം എന്റെ മുമ്പേ വന്നല്ലോ, ഇതിൽ പരം സന്തോഷം എനിക്കെന്തുണ്ട്, സർവം ശ്രീകൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞ് കുനിഞ്ഞ് നമസ്കരിക്കുകയും മൂന്നാമത്തെ കാല അദ്ദേഹത്തിന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ വാമണമൂർത്തി ഈ ദിവസം, ഈ സുദിനത്തിൽ, ആ ഒരു സാഹചര്യത്തിലാണ് വാമണമൂർത്തി അവതരിക്കുന്നത്. അപ്പോ വാമന മന്ത്രം എല്ലാവരും ഏറ്റു പറയുക. ചലയസി വിക്രമനീം ഫലിം അദ്ഭുത വാമണ ഹദനക നിരം ജനിത ജന പാവന കേശവ ധൃത വാമന രൂപ ജയ ജഗദീശ ഹരേ. ചലയസി വിക്രമണേ ബലിമദ്ഭുത വാമന പദനക നിരജനിത ജന പാവന കേശവ ധൃത വാമന രൂപ ജയ ജഗദീശ ഹരേ. ജയ ജഗദീശ ഹരേ, ജഗദീശ ഹരേ. ചലയസി വിക്രമണേ ബലിമദ്ഭുത വാമന നിരജനിത ജന പാവന ಪದನಕ ನಿರಜನಿತ ಜನ ಪಾವನ ಕೇಶವ ಧೃತ ನರಹರಿ ರೂಪ ಜಯ ಜಗದೀಶ ಹರೇ. ಚಲಯಸಿ ಭಯಂಕರ ಟ್ರಿಕ್ಕಿ ಆಯ್ತಾನ ಮಹಾಬಲಿಯೇ ವಿಕ್ರಮ ബാമണമൂർത്തി തോൽപ്പിച്ചതായിട്ടും പിന്നെന്താ സംഭവിച്ച, അദ്ദേഹത്തിന്റെ പതനക നിരജനിത ജന പാവന അദ്ദേഹത്തിന്റെ പാദം പതിനാലാമത്തെ ലോകം അഴക്കാനായിട്ട് ഉയർത്തിയ സമയത്ത് ത്രിവിക്രമ അവതാരം ബ്രഹ്മദേവൻ താമരയിൽ ഇരുന്ന് തപസ്യ ചെയ്യുമ്പോൾ കാണുന്നത് ബാമണമൂർത്തിയുടെ പാദമാ. ഉടനെ അദ്ദേഹം ഗംഗ ജലം കമണ്ഡലൂരിൽ ജലമെടുത്ത് ആ പാദത്തിൽ അഭിഷേകം ചെയ്യുകയും ആ വെള്ളം ഭൂമിയിലേക്ക് നൂപുര ഗംഗ എന്ന പേരിൽ ഭൂമിയിലേക്ക് വരികയും ചെയ്തു. ആ വെള്ളത്തിൽ ഗംഗയിൽ സ്നാനം ചെയ്യുന്നവരുടെ എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നതുകൊണ്ട് വാമനമൂർത്തി അതിനകത്തും ഒരു ഉദ്ദേശം ജനപാവന ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞ് അഷ്ടമസ്കന്ധത്തിൽ വാമന അവതാരത്തോട് അവസാനിക്കുന്നു. അടുത്തത് ഒൻപതാമത്തെ സ്കന്ധം, അതിൽ പുരുഷോത്തമ അവതാരമായ രാമചന്ദ്രമൂർത്തിയുടെ ലീലകളാണ്. ചന്ദ്രമൂർത്തി അവതാരം, സാധാരണ രാമചന്ദ്രമൂർത്തി അവതാരം രാമായണത്തിൽ ഒരുപാട് വിശദീകരിക്കുന്നത് കൊണ്ട് വ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതത്തിൽ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. സാധാരണ ഞങ്ങള് രാമായണം ഒരു മാസം മുഴുവനുമാണ് നാട്ടിലൊക്കെ വിശദീകരിക്കുക. കർക്കടക മാസം ഒരു മാസം മുഴുവനും ദിവസം, ഇപ്പൊ ഭാഗവതം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നത് പോലെ നാട്ടിലൊക്കെ ഒരു മാസം മുഴുവനും ഡെയിലി 2 മണിക്കൂർ പകലിലൊക്കെ രാമായണം വായിക്കുകയും സന്ധ്യയ്ക്ക് ദിവസം 2 മണിക്കൂർ വെച്ച രാമായണം വിശദീകരിക്കും. കാരണം രാമനാമത്തിന് തുല്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമില്ല എന്നാണ് രാമായണമേ പറഞ്ഞു തുടങ്ങുന്നത്. കാരണം രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടാളൻ ദിവസവും കൊല ചെയ്യുകയും കൊള്ളയടിക്കുകയും പോകുന്ന യാത്രക്കാരുടെ പണം പിടിച്ചെടുക്കുകയും നീചമായി എന്തെല്ലാം പാടില്ല എന്ന് ശാസ്ത്രം പറയുന്നത് അത്രയും ചെയ്ത് ജീവിച്ച ഒരാളാണ് ആര്? രത്നാകരൻ. കാട്ടിൽ കൂടെ പോകുന്ന ദിവസം ഒരു തവണ നാരദ മഹർഷി കണ്ടിട്ട് പറഞ്ഞു, എടാ നീ ഇത്രയും കൊലയും കൊള്ളയും ചെയ്യുന്നുണ്ടല്ലോ, എന്തുമാത്രം പാപം സമ്പാദിക്കും നീ, ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കാനാ? വലിയ സംവാദം നടന്നു. അപ്പൊ ഈ രത്നാകരന് നന്നാവണം എന്ന് തോന്നി. ഉടനെ മഹർഷി നാരദ മഹർഷി ചോദിച്ചിട്ട് പറഞ്ഞു, എന്താ ഞാൻ ചെയ്യാം? അദ്ദേഹം പറഞ്ഞു, രാമനാമം ജപിക്കാൻ പറഞ്ഞു. കാട്ടാള് രത്നാകരൻ ജീവിതത്തിൽ ആദ്യമായിട്ട് രാമ എന്ന ശബ്ദം കേൾക്കുന്നു. അപ്പൊ എന്താ എന്താ പറഞ്ഞ? നാരദ മഹർഷി പറഞ്ഞു, രാമാന്ന് ജപിക്കാൻ. ഉടനെ രത്നാകരൻ ജപിക്കാൻ ശ്രമിച്ചു, രാമ എന്ന രണ്ടക്ഷരം പോലും ജപിക്കാൻ സാധിക്കാത്ത നീചന ആര്? രത്നാകരൻ. അപ്പൊ രത്നാകരനെ എങ്ങനെ ജപിപ്പിക്കാം എന്ന് നാരദ മഹർഷി ചിന്തിക്കാൻ തുടങ്ങി. അവന്റെ അടുത്ത് ചോദിച്ചു, എടാ കാട്ടാള നിനക്ക് എന്തൊക്കെ അറിയാം? അവൻ ക്രെഡിറ്റോടെ പറഞ്ഞു, സന്തോഷത്തോടെ പറഞ്ഞു, കൊല ചെയ്യാൻ, കൊള്ളയടിക്കാൻ, പാതകങ്ങളെല്ലാം ചെയ്യാനറിയാം, ഭാവകർമ്മങ്ങളുടെ കൂമ്പാരം എനിക്കറിയാം. അപ്പൊ നാരദ മഹർഷി ചെയ്തു, ആ ശരി, നിന്നെ കൊല ചെയ്യാൻ അറിയാല്ലേ, എന്നാ കൊല്ലുക 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 എന്ന് ജപിക്കാൻ പറഞ്ഞു. സംസ്കൃതത്തിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ മരാ. ഹിന്ദി ഫിലിമിലൊക്കെ കണ്ടറിയാം, വില്ലന്മാർ പറയും ഉസ്കോ മാർ ഡാൽ, മാർ എന്ന് പറഞ്ഞ കൊല്ലുക എന്നർത്ഥം. സംസ്കൃതത്തിൽ മരാ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നർത്ഥം. അവൻ പറഞ്ഞു, അത് ഞാൻ എളുപ്പമായിട്ട് ജപിക്കും, കാരണം ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയല്ലേ. ജപിക്കാൻ തുടങ്ങി, മരാ 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 മരാ, എന്തായി അവസാനത്? രാമരാമാനായി. അത്രയും നീചമായി ജീവിച്ച രത്നാകരൻ പിന്നീട് വാൽമീകി മഹർഷിയാവുകയും രാമായണം രചിക്കുകയും രാമന്റെ ഗുരുവാവുകയും ചെയ്തു. എവിടെ നിന്ന് എവിടെ പോയി ഈ കാട്ടാളൻ? അവസാനം രാമന്റെ ഗുരുവായി രാമന്റെ പത്നിയെ സംരക്ഷിച്ചു, ലവകുശന്മാരെ വളർത്തി. ഇതെല്ലാം ആരാ ചെയ്തത്? ഈ കാട്ടാളൻ. എവിടെ ഓ രാമന്റെ നാമത്തിന് തുല്യമായി പ്രപഞ്ചത്തിൽ ഒന്നും ഇല്ലെന്ന ലക്ഷ്മണൻ നിറഞ്ഞ ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പോയ സമയത്ത് വാൽമീകി മഹർഷി സ്വന്തം ആശ്രമത്തിൽ എടുത്തു വളർത്തി. സ്വന്തം പുത്രിയെ പോലെ ജാനകിയെ ഒരു ദിവസവും കണ്ണടയ്ക്കാതെ രാവും പകലും ഇരുന്ന് സംരക്ഷിച്ചു. അതിൽ രാമന്റെ പുത്രനായ ലവ ഉണ്ടായി. യഥാർത്ഥത്തിൽ രാമന് ഒരു കുട്ടിയേ ഉള്ളൂ, ലവ. അതിനെ സ്നേഹത്തോടെ മഹർഷി ദിവസവും വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണവും ഇതിഹാസവും ആചാരം അനുഷ്ഠാനം എല്ലാം പഠിപ്പിച്ചുകൊടുത്തിരിക്കുക. അങ്ങനെ രാമന് തുല്യമായിട്ട് തന്നെ ലവൻ വളർന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം സരയൂ നദിയിൽ വെള്ളമെടുക്കാനായിട്ട് സീതാദേവി പോയി. മഹർഷി എടുത്ത് പറഞ്ഞു, വാൽമീകി മഹർഷി, ഞാൻ വെള്ളമെടുക്കാൻ പോവുക, തിരിച്ചു വരുന്നവരെ എന്റെ മകനെ ഒന്ന് നോക്കിക്കോളൂന്ന് പറഞ്ഞു. കുട്ടിയുടെ പേര് ലവ. മഹർഷിയും തലയാട്ടിക്കൊണ്ട് രാമായണം എഴുതാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ചിന്തിച്ചത്, അയ്യോ സീതാദേവി കുട്ടിയെ നോക്കാൻ പറഞ്ഞല്ലോ, എണീറ്റ് നോക്കുമ്പോ കുട്ടിയെ എവിടെയും കാണാനില്ല. ഈ കുട്ടി എന്താ ചെയ്തത്? അമ്മ നദിയിൽ വെള്ളമെടുക്കാൻ പോയത് കൊണ്ട് പുറകെ ഇഴഞ്ഞു പോയി. ശരി, സീതാദേവി കുട്ടിയെ കൊണ്ടുപോയി. മഹർഷി ആശ്രമം മുഴുവനും തിരയാ, തെരഞ്ഞ് കുട്ടിയെ കാണാനില്ല. സീതാമാതാ വരുമ്പോ ഇനി എന്ത് ഉത്തരമാ പറയാ? ഉടനെ കുശപ്പുല്ലിനെ എടുത്തു, അതിലൊരു രൂപം ഉണ്ടാക്കി, ലവന് തുല്യമായിട്ടുള്ള ശരീരവും കൊടുത്തു, ജീവനും കൊടുത്തു. സീത വരുമ്പോ ഇതാണ് നിന്റെ കുട്ടി എന്ന് പറയാൻ നോക്കിയപ്പോ ഇനിയൊരു കുട്ടിയും വരുന്നു സീതയുടെ കൂടെ. നടന്നത് മുഴുവനും മഹർഷി പറയുകയും രാമന് ഒരു പുത്രനെ കൊടുത്തതാ വാൽമീകി മഹർഷി. പക്ഷെ അദ്ദേഹം നേരത്തെ ഒരു കാട്ടാളനായി. അപ്പോ അവിടെ രാമായണത്തിൽ രാമൻ പറയാ വാൽമീകി മഹർഷിയെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറയാ, എനിക്കങ്ങ് ഗുരു മാത്രമല്ല, എനിക്ക് പുത്രനെ തന്ന അനുഗ്രഹിച്ച മഹർഷിയുമാണ് അങ്ങ്. ഇതിൽ പരം ആനന്ദം എനിക്കെന്തുണ്ട്? അങ്ങനെ രാമന്റെ നാമത്തിന് തുല്യമായിട്ട് വേറെ ഒന്നുമേയില്ല. മുഴുവൻ രാമായണവും നോക്കിക്കഴിഞ്ഞാൽ ത്യാഗത്തിന്റെ ഒരു ഇതിഹാസമാണ്. ഓരോരുത്തരും എത്ര കൂടുതൽ രാമനെ സേവിക്കാം എന്ന് മത്സരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഭരതൻ നാട്ടിലില്ലാത്ത സമയം ആ കഥ എല്ലാവർക്കും അറിയാം. കൈകേയി വന്നിട്ട് രണ്ടു വരം എന്ന് പറ്റിച്ച് ദശരഥ മഹാരാജാവിന്റെ അടുത്ത് രാമനെ 14 വർഷം വനത്തിൽ അയക്കണം എന്ന വാക്കെടുത്തു. അടുത്ത ദിവസം വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് തിരിച്ച് ജാനകിയെ വിവാഹം ചെയ്തിട്ട് രാമൻ കൊട്ടാരത്തിലെത്തി. ഉടനെ ആൾക്കാർ പറയാ, രാമ ദശരഥ മഹാരാജ നിന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഉടനെ രാമചന്ദ്രമൂർത്തി ദശരഥ മഹാരാജാവിനെ കാണാൻ പോയി. വലിയ ഒരു രാജ്യ സദസ്സിൽ സ്വർണങ്ങൾ കൊണ്ടും നവരത്നങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന മണിമണ്ഡപത്തിൽ ദശരഥ മഹാരാജ തലയ്ക്കും കൈവച്ചുകൊണ്ടിരിക്കുക. രാമൻ അവിടെ ചെന്ന് കാലിൽ വീഴും. രഘുവംശ തിലക രാഘവ സൂര്യവംശത്തിന്റെ നാഥനായ അങ്ങയുടെ മുഖത്തിൽ എന്താണ് വാട്ടം? എന്താണ് ഈ ശോഭമായ അവസ്ഥ? എന്ത് സംഭവിച്ചു? ഇനി എന്തൊക്കെയാണ് അങ്ങയുടെ ദുഃഖത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇതെല്ലാം തീർത്തു തരാമെന്ന് രാമൻ പറഞ്ഞു. ദശരഥ മഹാരാജ ഒന്നുമേ മിണ്ടുന്നില്ല, കണ്ണിലിരുന്ന് വെള്ളം മാത്രം വന്നുകൊണ്ടിരിക്കുക. അടുത്ത് നിന്ന കൈകേയി പറഞ്ഞു, രാമ നിന്റെ അച്ഛന്റെ ദുഃഖത്തിന്റെ കാരണമേ നീയാണെന്ന് പറഞ്ഞു. രാമൻ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്റെ പിതാവിന്റെ ദുഃഖത്തിനായി? നീ 14 വർഷം വനത്തിൽ പോയാലേ നിന്റെ പിതാവിന് സന്തോഷമാവുള്ളൂ. രാമൻ പറഞ്ഞു, ഇത്രയേയുള്ള ഈ നിസാരമായ കാരണത്തിന് വേണ്ടിയാണോ എന്റെ അച്ഛൻ ഇത്രയും ദുഃഖിക്കുന്നത്? അടുത്ത ഒരു ക്ഷണം ആ സദസ്സിൽ നിന്നില്ല, നേരെ ചെന്നു ജാനകി ഞാൻ വനത്തിലോട്ട് പോവാണ്, അതിനുവേണ്ടി തയ്യാറാക്കുന്നു പറഞ്ഞു. ജാനകിയും ഒരു അക്ഷരം മിണ്ടിയില്ല. അന്ന് 14 വർഷം കാട്ടിപ്പോയ ഞാനും കൂടെ തന്നെ വരാം. ഇന്നത്തെ പെണ്ണുങ്ങളാണെങ്കിൽ അച്ഛന്റെ പങ്കിൽ പകുതി എടുത്തോണ്ട് വാന്ന് പറയും. ജാനകി ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചില്ല. അങ്ങ് കാട്ടിൽ പോവാണെങ്കിൽ അങ്ങ് എവിടെ ഇരിക്കുന്നു, അതാണ് എനിക്ക് അയോധ്യ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടെ പോയി. ഉടനെ ലക്ഷ്മണൻ സഹോദരനെ പിരിഞ്ഞിട്ട് എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു പോയി. 14 വർഷം ശ്രീരാമചന്ദ്രമൂർത്തി കാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദിവസം പോലും ലക്ഷ്മണൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു ദിവസം പോലും കണ്ണടച്ചു ഉറങ്ങിയിട്ടില്ല. എന്റെ സഹോദരനും മാതാതുല്യമായ സീതാദേവിയും ഇവിടെ ഉറങ്ങുന്നത് കൊണ്ട് ഞാൻ കാത്തു സൂക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് 14 വർഷം തപസ്യ അനുഷ്ഠിച്ചു. മുഴുവൻ രാമായണം ത്യാഗത്തിന്റെ വരിതാണ്. ഭരതൻ വന്നു രാമനെ വിളിക്കാൻ, യാചിച്ചു, കരഞ്ഞു, കാലിൽ വീണു. രാമൻ തിരിച്ചു പോയില്ല. രാമന്റെ പാതുകം എടുത്തുകൊണ്ട് പോയി പാതുകാവട്ടാഭിഷേകം നടത്തി. എന്നിട്ട് കൊട്ടാരത്തിന്റെ വെളിയിൽ ചെന്ന് വലിയ ഒരു കുഴിയും എടുത്തിട്ട് 14 വർഷം കുഴിക്കകത്ത് ഭരതൻ ജീവിച്ചിരുന്നു. കൊട്ടാരത്തിൽ ജീവിച്ചില്ല. എന്റെ സഹോദരൻ തറയിൽ ഉറങ്ങുന്നത് കൊണ്ട് അതിന്റെയും താഴെ ഞാൻ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് കുഴിയെടുത്ത് ജീവിച്ചു. ഒരു കൈ നിറയെ ബാർലി ദിവസം ഗോമൂത്രത്തിൽ നനച്ചിട്ട് അതായിരുന്നു 14 വർഷം കഴിച്ചത്. ഓരോരുത്തരും ത്യാഗത്തിൽ മത്സരിച്ചോണ്ടിരിക്കുകയാണ്. ഹനുമാൻ ഹനുമാൻ സദാ സമയം രാമനാമമല്ലാതെ വേറെ ഒരു ചിന്തയില്ല. ഒരു തവണ സേതുബന്ധനം ആ പാലം കെട്ടുന്ന സമയത്ത് ഹനുമാൻ വലിയ വലിയ പർവ്വതങ്ങളെ കൊണ്ടുപോയി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പാലം കെട്ടാൻ. കുട്ടി കുട്ടി കുരങ്ങന്മാർ ചെറിയ ചെറിയ കല്ലെടുത്തോണ്ട് പോവാ. അപ്പൊ ഹനുമാൻ നടക്കുന്ന സമയത്ത്, വലിയ പർവ്വതങ്ങളെ തൂക്കിക്കൊണ്ടുപോകുന്ന സമയത്ത്, കാലിന്റെ ഇടയിൽ കൂടെ ഒരു അണ്ണാങ്കുഞ്ഞും കൂടെ ഓടിക്കൊണ്ടിരിക്കുക, ചെറിയ കല്ലിനെ കൊണ്ടുപോയി ഗ്യാപ്പിലിടാൻ. അപ്പൊ ഹനുമാൻ കാല് വെക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഓടും, അടുത്ത കാല് വെക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഓടും. ഹനുമാൻ ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയി. ഹനുമാൻ എന്ത് ചെയ്തു? ആ സ്കുറലിനെ വാല് പിടിച്ച് തൂക്കി ദൂരെ എന്നറിഞ്ഞു. വീണ്ടും ബൗൾഡേഴ്സ് പർവ്വതങ്ങളെ തൂക്കിക്കൊണ്ടു പോവുകയാണ്. ഈ അണ്ണാങ്കുഞ്ഞ് വീണ്ടും ഓടി വന്നു. കൊച്ചു കൊച്ചു കല്ലിന്റെ അടുത്ത് ഗ്യാപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുക. വീണ്ടും ഹനുമാൻ വാല് പിടിച്ച് തൂക്കി ദൂരെ എറിഞ്ഞു. അണ്ണാൻ സ്കുറൽ നേരെ രാമന്റെ അടുത്ത് പോയി. രാമചന്ദ്രമൂർത്തി, അങ്ങയുടെ സേവനം ഞാൻ ചെയ്യാണ്, ഇതിനെ തടസ്സപ്പെടുത്തുന്ന അധികാരം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. രാമചന്ദ്രമൂർത്തി പറഞ്ഞു, നിന്റെ സേവനത്തിനെ തടസ്സപ്പെടുത്താൻ ആർക്കുമേ അധികാരമില്ലെന്ന്. അന്ന് ഹനുമാൻ എന്നെ തടസ്സപ്പെടുത്തി. അതെങ്ങനെ? എന്നെ വാരി പിടിച്ച് ദൂരെ എറിഞ്ഞു ഞാൻ ചെറിയ കല്ലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. അന്നാ നീ ഹനുമാനെ വിളിച്ചോണ്ട് വന്നു. അണ്ണാങ്കുഞ്ഞു ചെന്ന് ഹനുമാനെ വിളിച്ചോണ്ട് വന്നു. രാമൻ ചോദിച്ചു, ഈ അണ്ണാൻ പറയുന്നത് ശരിയാണോ? ഹനുമാനും പറഞ്ഞു, അതെ ശരിയാണ്. അണ്ണാന്റെ അടുത്ത് ചോദിച്ചു, രാമന് എന്ത് പണിഷ്മെന്റ് കൊടുക്കാം? ഹനുമാന് എന്ത് പണിഷ്മെന്റ് കൊടുക്കാമെന്ന് രാമൻ ചോദിച്ചു. അത് പറഞ്ഞു, എന്റെ വാലിനെ പിടിച്ച് ദൂരെ എറിഞ്ഞത് കൊണ്ട് ഹനുമാന്റെ വാലിനെ പിടിച്ച് നീട്ടി വെച്ച് വറ്റ ചവിട്ട് കൊടുക്കണം. രാമചന്ദ്രമൂർത്തി ഹനുമാന്റെ വാലിനെ പിടിച്ച് നീട്ടി വെച്ച് അതിലൊരു ചവിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഹനുമാൻ ഒരു വഴിയിൽ കൂടെ കല്ലിട്ടോണ്ടിരിക്കുകയാണ്, അണ്ണാങ്കുഞ്ഞ് വേറെ വഴിയിൽ കൂടെ കല്ലിട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹനുമാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വഴി വിട്ടിട്ട് അണ്ണാങ്കുഞ്ഞിന്റെ വഴിയിൽ വന്ന് വാല് പിടിച്ച് ദൂരെ എഴുതാം. അപ്പൊ സ്കുറലിന് ഭയങ്കര സംശയം. ഇപ്പൊ ഞാൻ നടുക്ക് വന്നില്ലല്ലോ, എന്നെ എന്തിനാ ഇപ്പൊ പിടിച്ച് ദൂരെ എറിയുന്നേ? ഹനുമാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, നീ ഒരിക്കൽ കൂടെ ചെന്ന് പരാതി പറ, എനിക്ക് ഒരിക്കൽ കൂടെ ചവിട്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. രാമന്റെ പാദസ്പർശനം എന്റെ മേലെ മതി, ആ പാദസ്പർശനം ഏറ്റെടുക്കാൻ ഞാൻ എന്ത് പാപവും ചെയ്യും എന്ന് അണ്ണാന്റെ അടുത്ത്. സോ രാമായണം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ ത്യാഗത്തിന്റെ മത്സരമാണ്. ഓരോരുത്തരും ജാനകി അശോകവനത്തിൽ ഉണ്ടായിരുന്ന അത്രയും വർഷം ഒരു പഴം പോലും കഴിച്ചിട്ടില്ല. കണ്ണും അടച്ച് ധാരധാരയായി വെള്ളവും ചൊരിഞ്ഞുകൊണ്ട് രാമ 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 എന്ന വാക്കല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ മുഴുവൻ രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ത്യാഗമൊക്കെയാണ്, എല്ലാം ലീലകളെല്ലാം. ഈ രാമായണം സാധാരണ ഞങ്ങൾ 30 ഡേയ്സ് കൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രാമാവതാരം വിതരസി ദിക്ഷും രണീം ദിപ്പതീം കമനീയം ദശമുഖ മൗലീം ഫലിം രമണീയം കേശവധൃത രാമശരീര ജയ ജഗദീശ ഹരേ വിതർശി ദിക്ഷുരണീതിപതി കമനീയം ദശമുഖമൗലി ബലിം രമണീയം കേശവധൃത രാമശരീര ജയ ജഗദീശ ഹരേ ജയ ജഗദീശ രാമരാമണ യുദ്ധം കഴിഞ്ഞ അന്നത്തെ ദിവസം സന്ധ്യയാവുമ്പോ രാമചന്ദ്രമൂർത്തി ഇങ്ങനെ യുദ്ധഭൂമിയിലേക്ക് നടന്ന് അവിടുത്തെ കാഴ്ചയൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. നോക്കുന്ന സമയത്ത് ആയിരം ആയിരം കൊലങ്ങന്മാർ, ചിലർക്ക് കയ്യില്ല, ചിലർക്ക് കാലില്ല, എല്ലാരും അമ്പുകൾ കൊണ്ടും ചോര ഒലിപ്പിച്ചുകൊണ്ടും വേദന കൊണ്ട് മൂളിക്കൊണ്ട് കിടക്കുകയാണ്. രാമചന്ദ്രമൂർത്തി ഓരോരുത്തരെയും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയും, വാനര, നീ ചെയ്യുന്ന ഉപകാരത്തിന് കൈമാറായിട്ട് എനിക്ക് ചെയ്യാൻ ഒന്നുമേ ഇല്ല എന്ന് പറയും. അപ്പൊ രണ്ട് കാലുമില്ലാത്ത ഒരു കൊരങ്ങൻ പറഞ്ഞു, യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ഒരു കൊരങ്ങൻ പറഞ്ഞു, രാമ വിഷമിക്കണ്ട, ഇന്ന് ഞാൻ 5 രാക്ഷസന്മാരെ കൊന്നു, നാളെ 10 ഞാൻ കൊല്ലുമെന്ന് പറയും. പക്ഷെ അവന് കാലുപോലും ഇല്ല. അത് കണ്ടും കേട്ടും കണ്ണുകൾ നിറഞ്ഞ രാമചന്ദ്രമൂർത്തി അവരെ ഓരോരുത്തരെ കെട്ടിപ്പിടിക്കുകയും ഈവൻ അസുരന്മാരുടെ ശവങ്ങളെ വരെ കെട്ടിപ്പിടിക്കുകയും അന്തിമ ശ്രേഷ്ഠ ക്രിയ ചെയ്യുകയും ചെയ്യും. അപ്പൊ ലക്ഷ്മണൻ ചോദിക്കും, നമ്മുടെ വശത്തുള്ളവർക്ക് ചെയ്യുന്നത് ശരി, എന്തിനാ രാക്ഷസന്മാർക്ക് ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി, എനിക്കും രാവണനും തമ്മിലുള്ള ആ വ്യക്തിഗതമായ മത്സരത്തിൽ നിസാരമായ ആയിരം ആയിരം ജനങ്ങൾ മരിക്കുന്നുണ്ടല്ലോ, ഇതിനൊക്കെ ഈ പാപത്തിനെ ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും? അങ്ങനെ രാമായണ രാവണ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രമൂർത്തി 12 ഹിമാലയത്തിൽ ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ഭക്ഷണം കഴിക്കാതെ തപസ് ചെയ്തിരുന്ന് ഈ പാപത്തിൽ നിന്ന് മോചിതനായിട്ട് പറയുന്നുണ്ട് ശാസ്ത്രം. അപ്പോ ഇവർക്ക് വേണ്ടി, അപ്പോ രാമായണത്തിൽ രാമചന്ദ്രമൂർത്തി പറയാണ്, ഈ കൊരങ്ങന്മാർക്ക് ഈ ജന്മത്തിൽ എനിക്ക് ഒരു കൈങ്കര്യവും ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് അടുത്ത തവണ ഞാൻ കൃഷ്ണനായി വരുന്ന സമയത്ത് ഇവരെല്ലാവരും വൃന്ദാവനവാസികളായിട്ട് ഈ കൊരങ്ങന്മാർ അവിടെ വൃന്ദാവനത്തിൽ കൊരങ്ങന്മാരായിട്ട് വരും. ദിവസവും രാവിലെ തൊട്ട് സന്ധ്യയോളം ഞാൻ എന്റെ കൈകൊണ്ട് ഇവർക്ക് വെണ്ണ ഊട്ടി ഊട്ടി ഈ ഇത് പ്രതികാരം ചെയ്യും, അല്ലെങ്കിൽ ഇതിനൊരു പ്രായശ്ചിത്തം ചെയ്യും എന്ന് രാമചന്ദ്രമൂർത്തി പറയുന്നുണ്ട്. അപ്പോ രാമായണം മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളൊക്കെ അത്യാഗത്തിന്റെ ഒരു ചെറിയ അലക്കുകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സീതാദേവിയെ ഉപേക്ഷിക്കുകയും എന്നും സന്ധ്യ കഴിഞ്ഞാൽ രാമചന്ദ്രമൂർത്തി വനാന്തരങ്ങളിലും പൂങ്കാവനത്തിലും തടാകത്തിലും അവിടെ ഉള്ള ചെടികൊടികളെടുത്തും കല്ലുകളെടുത്തും വൃക്ഷങ്ങളെടുത്തും എന്റെ സീതയെ രക്ഷിക്കണമേ, താമര പിഞ്ച് താമര ഇതൾ പോലുള്ള പാദങ്ങളുള്ള എന്റെ ജാനകിയെ രക്ഷിക്കണേ, പ്രപഞ്ചമേ അവളെ സംരക്ഷിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. മുഴുവൻ രാമായണം നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ഈ ത്യാഗത്തിന്റെ ഒരു കഥയാണ്. അങ്ങനത്തെ ഭക്തന്മാർ ആവണം എന്നാ ഭാഗവതം പറയുന്നു. അങ്ങനത്തെ ഭക്തനായി കഴിഞ്ഞാൽ, ആ ഭക്തന്റെ സംഘം കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള സർവത്ര പാപവും നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ഭക്തന്മാരുടെ സംഘം, ഈ സത്സംഗം എന്ന് പറയുന്നത് സാത്വികം സനാതനം സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ സത്സംഗം സത്സംഗം എന്നൊക്കെ പറയുന്നത് കൊണ്ട് നാരദ മഹർഷിക്ക് ഒരു ദിവസം ഒരു സംശയം, ഈ സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നാരദ മഹർഷി വൈകുണ്ഠത്തിലേക്ക് പോയി. അവിടെ ശ്രീമന് നാരായണനെ കണ്ടു, ഭഗവാനെ സ്തുതിച്ചു, ശാന്താകാരം ഭുജംഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. ഭഗവാനെ കാണാൻ പോയി. ശാന്താകാരം, വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. ഭുജംഗശയനം, തലയ്ക്ക് ഇങ്ങനെ കയ്യും വെച്ച് സ്റ്റൈലിൽ ഉറങ്ങാം. അങ്ങനെ ഭഗവാൻ കിടക്കുന്നത് കണ്ടാൽ അനന്തന്റെ മേലെ തലയ്ക്കും കയ്യും വെച്ച് ഒരു കാല് നീട്ടി വെച്ച് ഇനി ഒരു കാലിനെ മേലെ മടക്കി വെച്ച് ഒരു കൈ ആ മുട്ടിന്റെ മേലെ വെച്ച് അതിൽ സുദർശന ചക്രം ചുറ്റുകയും ഒരു കൈ താഴെ പിടിച്ചുകൊണ്ട് അതിൽ താമര കമലം വിടർന്നിരിക്കുകയും മുട്ടിൽ ഗദയെ ചരിച്ചു പിടിച്ചിരിക്കുകയും ഒന്ന് തലയ്ക്കും വെച്ച് അങ്ങനെ ഉറങ്ങും. ശാന്താകാരം ഭുജംഗശയനം പത്മനാഭം നാഭിയിലിരുന്ന് താമര സുരേശം ദേവന്മാരുടെ ഈശ്വരൻ. ശാന്താകാരം ഭുജംഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം വിശ്വമൊട്ടാകെ നിറഞ്ഞിരിക്കുക ഗഗനസദൃശം മേഘവർണം കാർമേഘവർണം ബ്ലൂയിഷ് ബ്ലാക്ക് കളർ മേഘവർണം ശുഭാംഗം ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി ശുഭ അംഗം. ഈ സംസ്കൃതത്തിലെ ഇസു എന്ന് ചേർത്താൽ സൂപ്പർ എന്നാണ് അർത്ഥം. ചിലർക്ക് പ്രിയ സുപ്രിയ എന്നൊക്കെ പറയും, ഗീത സുഗീത, ചില പേരുകളിലൊക്കെ സാൻസ്ക്രിറ്റിൽ സു എന്ന് ചേർക്കും. സു എന്ന് ചേർത്ത സൂപ്പർ പേഴ്സണാലിറ്റി. ശുഭാംഗം മേഘവർണം ശുഭാംഗം ലക്ഷ്മി കാന്തം ലക്ഷ്മിയുടെ പതിയാണ്. കമല നയനം ലോട്ടസ് പോലെ ഐസാണ്. യോഗികൾ ധ്യാനഗമ്യം സദാസമയം യോഗിമാർ ഇദ്ദേഹത്തിനെയാ ധ്യാനിക്കുന്നത്. നാരദൻ അങ്ങോട്ട് പോയി മന്ത്രവും ചൊല്ലി ഭഗവാനെ ഉണർത്തി ഉണർത്തി. അതിനാണ് ഈ രാവിലെയൊക്കെ നമ്മളെ നാട്ടില് ടേപ്പ് റെക്കോർഡറിലൊക്കെ ഈ സുപ്രഭാതം, ഈ സുപ്രഭാതം ഇടുന്നത് ഭഗവാനെ ഉണർത്താനാണ്. പക്ഷെ നമ്മളെ പലരുടെ വീട്ടിൽ അലാം ക്ലോക്ക് സുപ്രഭാതമാണ്. സോ ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു നാരദ മഹർഷി, സത്സംഗം സത്സംഗം എന്ന് ശാസ്ത്രം മുഴുവനും പറയുന്നുണ്ടല്ലോ, ഈ സത്സംഗത്തിന്റെ മഹത്വം എന്താണെന്ന്. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാരദ സത്സംഗത്തിന്റെ അർത്ഥം അറിയണം നിനക്ക്, നീ ഒരു കാര്യം ചെയ്യ, ഭൂമിയിൽ വിദ്യാനഗരത്തിലേക്ക് പോ. ശരി, അവിടെ ചെന്നാൽ ആ ഗ്രാമത്തിന്റെ മധ്യേ വളർന്നിരിക്കുന്ന ഒരു അരയാലൊന്നുണ്ട്. ശരി, ആ അരയാലിൽ ഇപ്പൊ ഒരു ചെറിയ പച്ച പുഴു ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, അതിന്റെ അടുത്ത് ചോദിക്കും. നാരദ മഹർഷിക്ക് ഒരുമാതിരി കളിയാക്കുന്ന പോലെ സത്സംഗത്തിന്റെ അർത്ഥം എന്താണെന്ന് സീരിയസ് ആയിട്ട് ചോദിച്ചപ്പോ ഒരു പച്ച പുഴുവിന്റെ അടുത്ത് ചെന്ന് ചോദിക്കാം. ശരി, ഭഗവാൻ പറഞ്ഞതല്ലേ. നാരദൻ നേരെ വിദ്യാനഗരത്തിൽ പോയി ആ അരയാലിനെ അന്വേഷിച്ചു. അവിടെ ഒരു ചെറിയ പച്ച പുഴു ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അദ്ദേഹം ചെന്നിട്ട് ആ പുഴുവിന്റെ അടുത്ത് ചിരിച്ചോണ്ട് ചോദിച്ചു, ഈ വൈഷ്ണവ സത്സംഗം, ഈ സത്സംഗത്തിന്റെ പ്രാധാന്യം എന്താണ്? ചോദിച്ച് തീരുന്നതിന് മുമ്പ് ആകാശത്തിൽ പറന്നുകൊണ്ടിരുന്ന ഒരു പക്ഷി നേരെ വന്ന് ആ പുഴുവിനെ കടിച്ചെടുത്തു പോയി. നാരദ മഹർഷിക്ക് ഭയങ്കര സങ്കടമായി. വാടിയ മുഖത്തോടെ വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ ചോദിച്ചു, ഉത്തരം കിട്ടിയോ? ഇല്ല ഭഗവാനെ, ചോദിച്ച സമയത്തിൽ ഒരു പക്ഷി അതിനെ കൊണ്ടുപോയി. വിഷമിക്കേണ്ട നാരദ, ഇതെല്ലാം കർമ്മമാണ്, ജനിക്കുന്നവരെല്ലാം മരിക്കേണ്ടി വരും, നീ ഇതൊന്നും വിഷമിക്കേണ്ട. അതേ വിദ്യാനഗരത്തിൽ ഒരു ബ്രാഹ്മണന്റെ ഇല്ലത്തിൽ പശു കുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു, നീ അവിടെ ചെന്ന് ചോദിക്കുന്നു. നാരദൻ പറഞ്ഞു, എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ഇങ്ങനെ ഇട്ട് ചുറ്റിക്കരുത്, അല്ല നീ ചെന്ന് ചോദിക്കെന്ന് പറഞ്ഞു. നാരദൻ നേരെ ബ്രാഹ്മണ ഇല്ലത്തിൽ വന്നു. ബ്രാഹ്മണന് വലിയ സന്തോഷം, പത്നിക്ക് സന്തോഷം, അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് പാൽപായസം കൊടുത്തുകൊണ്ടിരിക്കുക. അവരെ വീട്ടിൽ പശു പ്രസവിച്ചു. നാരദനും പതുക്കെ പതുക്കെ വീട്ടിന്റെ പുറകെ പോയി. നാരദനെ കണ്ട നിമിഷം പശു എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുകയും പശുക്കുട്ടി വീഴും, എണീക്കും, വീഴും. നാലഞ്ച് പ്രാവശ്യം വീണിട്ട് അത് തറയിൽ വീണ് മരിച്ചുപോയി. നാരദൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ, ഭയങ്കര വിഷമത്തോടെ, ഇതെന്താ സംഭവിക്കുന്നത്, ഇത്രയും പാപിയാണോ ഞാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഉത്തരമേ വേണ്ട, ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം നാശവും ദോഷവും സംഭവിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ആ വിദ്യാനഗരത്തിൽ രാജാവിന് രാജകുമാരൻ ജനിച്ചിട്ടുണ്ട്, നീ അവിടെ പോയി ചോദിക്കണം. നാരദ ആ കുട്ടിയെ ലാളിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നാരദൻ ഒളിച്ച് ഒളിച്ച് പയ്യെ പയ്യെ കുട്ടിയുടെ അടുത്ത് പോയി. ജനിച്ച കുഞ്ഞി പുഞ്ചിരി തൂവിക്കൊണ്ട് പ്രസന്നനായി എണീറ്റിരുന്ന് നാരദ മഹർഷിയെ കണ്ട് വന്ദിച്ച്, മഹർഷി എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. നാരദൻ പറഞ്ഞു, നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പൊ നാരദന്റെ അടുത്ത് ആ കുട്ടി പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ മൺപുഴുവായിരുന്നു, അങ്ങയുടെ ഒരു ദർശനം കൊണ്ട് ആയിരം ജന്മത്തിന്റെ പാപം പോയി, ഞാൻ വീണ്ടും പശുക്കിടാവായി ജനിച്ചു, വീണ്ടും അങ്ങയെ കണ്ടത് കൊണ്ട് എന്റെ ജന്മ ജന്മാന്തരങ്ങളുടെ പാപം പോയി, എനിക്ക് ഒരു മാനവ ജന്മം കിട്ടി എന്ന് പറഞ്ഞു. അപ്പോഴാ നാരദന്റെ കണ്ണു നിറയുന്നത്, ഇപ്പൊ മനസ്സിലായോ സത്സംഗത്തിന്റെ മഹത്വം. നാരദൻ ചിരിച്ചുകൊണ്ട് നമിച്ചിട്ട് അവിടെ, അപ്പൊ നമ്മൾ അറിയുന്നില്ല ഇവിടെ വന്ന് കൂടുന്നതിന്റെ എത്രയോ ജന്മ ജന്മാന്തരങ്ങൾ ചെയ്യുന്ന പാപമാ കത്തിപ്പോകുന്നത്. അതുകൊണ്ട് ആ തമിഴ് ഔവയാർ പാടിയിരിക്കുന്നത് ഇവിടെ രാധാകൃഷ്ണൻ സർ പറഞ്ഞതുപോലെ, അരിത് അരിത് മാനിടായി മാനിടനായി പിറത്തൽ അരിത്, അതിനും കൂൻ കുരുട് ചെവിടിൻ്റെ പിറത്തൽ അതിനും അരിത്, അവപ്പോത് വൈഷ്ണവർ ദർശനം കിടപ്പത് മഹാ അരിത് എന്ന് അദ്ദേഹം പാടി. ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യ ജന്മം കിട്ടുന്നത്, അതിലും ദുർലഭമാണ് കയ്യും കാലും കണ്ണും ചെവിയൊക്കെ നേരെ ഉള്ളതോടെ ജനിക്കുന്നത്, അതിലും ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ സത്സംഗങ്ങൾ നമ്മൾ ഒരു ഭാഗമാകുന്നത്. അപ്പോ ഈ ഏഴു ദിവസം നടക്കുന്ന ഈ ഉപന്യാസം നിങ്ങൾ കേട്ടിട്ട് ഇതിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വേണം, അല്ലെങ്കിൽ ഏഴു ദിവസം വേസ്റ്റാണ്. നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വേണം, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് കാര്യം ഒന്നുമില്ലാത്ത തത്തയെ പഠിപ്പിച്ചതുപോലെ ആവും. ഒരു ദിവസം ഒരു കാട്ടാളം തത്തയെ കൂട്ടിലടച്ചിട്ട് വിഖ്യാൻ കൊണ്ടുപോയി. അപ്പോ ഒരു സന്യാസി കണ്ടിട്ട് ദയ തോന്നി തത്തയെടുത്ത്. സന്യാസി വിചാരിച്ചു, ഇത് വേറെ ആരെങ്കിലും വാങ്ങിച്ചായിട്ട് അത്രയും ഉപദ്രവിക്കും. അതുകൊണ്ട് ചോദിച്ച കാശ് കൊടുത്തിട്ട് കാട്ടാളന്റെ കയ്യിൽ നിന്ന് സന്യാസി തത്തയെ മേടിച്ചു. പിന്നെ തത്തയ്ക്ക് എന്നും പഠിപ്പിക്കാൻ തുടങ്ങി. കാട്ടാളം വരും, വല വിരിക്കും, ധാന്യങ്ങൾ വിതരും, പക്ഷെ ധാന്യം കഴിക്കരുത്. ദിവസം തത്തയെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോ തത്ത പാട്ടുപോലെ പാടി. കാട്ടാളം വരും, വല വിരിക്കും, പാട്ടായി. തത്ത സർവ്വതും പഠിച്ചു. സന്യാസിക്ക് വലിയ സന്തോഷമായി. വിചാരിച്ചു തത്ത രക്ഷപ്പെട്ടു, പറത്തി വിട്ടു. തത്ത നേരെ കാട്ടി പോയി. ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, അളിയന്മാരും എല്ലാരെയും വിളിച്ച് എല്ലാവർക്കും പാട്ട് പഠിപ്പിച്ചു. കാട്ടാളം വരും, വല വിരിക്കും. ഒരു ദിവസം സത്യത്തിൽ കാട്ടാളം വന്നു. അപ്പൊ തത്തകളെല്ലാം പാടാൻ തുടങ്ങി. അയ്യോ, ഈ തത്തയ്ക്കൊക്കെ ബോധവൽക്കരണം സംഭവിച്ചല്ലോ. കാട്ടാളന്റെ ഭയങ്കര വിഷമമായി. കാട്ടാളന്റെ ഭാര്യ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഇടാം, നോക്കാം, ഒരു ശ്രമമല്ലേ. തത്തകളെല്ലാം പാടിക്കൊണ്ടിരിക്കുക, കാട്ടാളം വന്നേ വല വിരിച്ചേ. ഈ കാട്ടാളനും പതുക്കെ വലയൊക്കെ ഇട്ട് ഈ ധാന്യങ്ങളെല്ലാം വിതറി അപ്പുറത്ത് മാറി നിന്നു. ഈ ആയിരം തത്തകൾ പാട്ട് പാടിക്കൊണ്ട് വലയിൽ വന്നിരിക്കാൻ തുടങ്ങി. മനസ്സിലായില്ല, അവര് പാട്ടും പാടി എല്ലാരും വന്ന് വലയിലിരുന്നു. ഇപ്പൊ ഭാഗവതം പഠിപ്പിക്കുന്നത് അങ്ങനെ ആയിപ്പോവരുത്. നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരണം. തത്തയെ പഠിപ്പിച്ചതുപോലെ എല്ലാം മനസ്സിലായി, പക്ഷെ ലൈഫിൽ എന്താ ചേഞ്ച്? ഒന്നുമില്ല. അപ്പൊ വേസ്റ്റ് ആവും. അപ്പോ 7 days ശ്രീമദ് ഭാഗവതം കഴിഞ്ഞാൽ നമ്മൾ ദിവസം മുടങ്ങാതെ നാമം ജപിക്കണം. കഴിവതും സസ്യബുക്ക് വെജിറ്റേറിയൻ ആവണം. സമയം കിട്ടുന്നതനുസരിച്ച് ഭഗവത്ഗീത ഭാഗവതം വായിക്കണം. സത്സംഗങ്ങളിൽ പങ്കെടുക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് വേണ്ടേ? അല്ലെങ്കിൽ തത്തയെ പഠിപ്പിച്ചതുപോലെ.
ജയ ജയ ഭാഗവത ദേവാ, ജയ 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 കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത.
ശ്രീകൃഷ്ണ അവതാരവും രുക്മിണി സ്വയംവരവുമാണ്. അപ്പൊ നാളെ നമ്മള് ചാർത്തുന്നത് ഇവിടെ വൈറ്റ് കളർ ഫ്ലവേഴ്സും പിന്നെ വെണ്ണ, അവൽ, മലര്, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിവേദിക്കാം. വെണ്ണ വെണ്ണ കഴിവതും പ്യുവർ ആയിട്ട് തന്നെ ഉണ്ടെങ്കിൽ നല്ലതാണ്. സോ വൈറ്റ് ഫ്ലവേഴ്സ് ആൻഡ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ അനൗൺസ്?
ഒന്ന് രണ്ട് കാര്യങ്ങളും ഇട്ടുപോയി. വെള്ളിയാഴ്ച വൈകിട്ടല്ല പ്രോഗ്രാം. വെള്ളിയാഴ്ച രാവിലെ 10 മുതല് 1 വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം
ശ്രദ്ധിക്കുക, ഡെയിലി ഈവനിങ് ആയതുകൊണ്ട് അതേപോലെ ഈവനിങ് വന്ന ഇവിടെ ആരും കാണില്ല. വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ 1 വരെയാണ് ലാസ്റ്റ് ഡേ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്. അതായത് പരശുരാമനെ ഭാഗവതം പറയുന്നത് ശക്തി ആവേശ അവതാരം, രാമചന്ദ്രമൂർത്തി പൂർണ്ണ അവതാരം. എന്നുവെച്ചാൽ പരശുരാമന് ശക്തി മാത്രം കൊടുത്തിട്ട് അയച്ചിരിക്കുകയാണ്. രാമചന്ദ്രമൂർത്തി പൂർണ്ണമാണ്. അപ്പോ പരശുരാമന്റെ ലീലകൾ ഇനി അവസാനിക്കുക ആവശ്യമില്ല. രാമചന്ദ്രമൂർത്തി ഭൂമിയിൽ വന്നത് കൊണ്ട് വേണ്ട എന്നുള്ളത് കൊണ്ട് ആ കൊടുത്ത ശക്തിയെ തിരിച്ചു വാങ്ങിക്കുകയും പരശുരാമനെ തപസ്സിലോട്ട്. അത് പരശുരാമൻ ചെയ്യുന്ന സേവനമാണ്. ശക്തി ആവേശ അവതാരം, ശക്തി സ്വീകരിച്ചു വന്നു, ഭഗവാൻ തിരിച്ചു വന്നു, ശക്തി കൊടുത്തു. ദശാവതാരം ഈസ് നോട്ട് എ ഫിക്സഡ് തിങ്. ഹൂ മോഡ്യുലേറ്റഡ് ദശാവതാരം? ഹൂ ഫോർമുലേറ്റഡ്? There was a poet called Jayadeva Kavi. ജയദേവ കവി നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങൾ അടയ്ക്കുന്ന സമയത്ത് അഷ്ടപതി പാടും. അതായത് ഭാഗവതത്തിൽ മഹാവിഷ്ണു അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണ തിരമാലകൾ പോലെയാണ് അവതരിച്ചിരിക്കുന്നത്. ലൈക് ഓഷ്യൻ വേവ്സ്. കൻ യു കൗണ്ട് വേവ്സ്? 1, 2, 3, 4, 5. യു കാൻ കൗണ്ട്. സോ ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഋഷഭാവതാരം, കപിലാവതാരം, ഹംസാവതാരം അതൊന്നും ലിസ്റ്റിൽ വരുന്നില്ല. തിരമാലകൾ പോലെ അവതാരമുള്ളതിൽ ജയദേവകവി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പത്തനത്തിനെടുത്ത ദശാവതാര സ്തോത്രമാക്കിയത്, പിന്നീട് അത് ദശാവതാരമായി മാറിയത്. സോ അതൊരു ഫിക്സഡ് റൂൾ അല്ല. മാതാജിക്ക് ഇഷ്ടപ്പെട്ട ഒരു പത്ത് സെലക്ട് ചെയ്ത് യു ക്യാൻ റൈറ്റ് ഓൺ ദശാവതാരം. ദേർ ഇസ് നോ ഫിക്സഡ് റൂൾ. സോ ജയദേവ കവി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് എഴുതിയതാണ്. അതൊരു പക്ക ലിസ്റ്റ് ഒന്നല്ല. എന്താ മോഹിനി സുതൻ? ധർമ്മശാസ്ത്ര മോഹിനി സുതൻ. ധർമ്മശാസ്ത്ര ശാശ്വതമായിട്ട് ദേവേന്ദ്ര ലോകത്തിലുള്ളതാണ്. പ്രഭു അയ്യപ്പനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ശാസ്ത്ര വേറെ, അയ്യപ്പൻ വേറെയാണ്. മനസ്സിലായി? അതായത് ഭാഗവത പുരാണത്തിൽ മോഹിനിയും മഹാവിഷ്ണുവും ചേരുന്ന സമയത്ത് നവരത്നങ്ങൾ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. 18 പുരാണങ്ങൾ അല്ലാതെ ഉപപുരാണത്തിൽ, സ്കന്ദപുരാണത്തിന്റെ ഉപപുരാണത്തിൽ ശാസ്താവിന്റെ ഒരു അംശം വന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് രണ്ടും ഇനി ആധികാരികമായിട്ട് തെളിയിക്കപ്പെട്ട ഒന്നല്ല. അത് ബോണഫൈഡായിട്ട് ഹരിഹര സുതൻ അയ്യപ്പൻ എന്ന് പറയുന്നത് കൺഫേം ആയിട്ടില്ല. പക്ഷെ എവിടെയോ ഒരു ഉപപുരാണത്തിൽ ചെറിയ ഒരു കൊട്ടേഷൻ ഉണ്ട്. പക്ഷെ അതിന് ആരും റിസർച്ച് ചെയ്ത് ഇങ്ങനെയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഭാഗവതം രാമായണം എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഇതിഹാസങ്ങളാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. കൂർമാവതാരം അതെ, അത് മാത്രമേ ഉള്ളൂ. അത് വരാഹവതാരം, നരസിംഹാവതാരം. എന്താ പ്രഭു? ശാസ്ത വേറെ, അയ്യപ്പൻ വേറെ. ശാസ്താവ് വന്നിട്ട് 33 കോടി ദേവീ ദേവന്മാരിൽ ഒരാളാണ്. ദേവേന്ദ്രന്റെ കൊട്ടാരത്തിൽ കമാൻഡറാണ് ശാസ്താവ്. ശാസ്താവ് ഹിമവാന്റെ പുത്രികളായ പുഷ്കല, പൂർണ എന്ന രണ്ടുപേരെ വിവാഹം ചെയ്തു. വിവാഹം ചെയ്തിട്ട് അച്ഛന്റെ വീട്ടിൽ പറഞ്ഞു വിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ ദേഷ്യം വന്നിട്ട് കലിയുഗത്തിൽ നീ പോയി ഭൂമിയിൽ ജനിക്കും, നിനക്ക് പെണ്ണെ കിട്ടില്ല എന്ന് പറഞ്ഞ് ശപിച്ചയച്ചു. അങ്ങനെ ശാസ്താവ് ഭൂമിയിൽ അയ്യപ്പനായിട്ട് വന്നതായിട്ട് പറയുന്നു. ശാസ്താവ് രണ്ട് വിവാഹം ചെയ്തത് ഇതെല്ലാം സ്കന്ദപുരാണത്തിൽ ഉണ്ട്. ഭൂമിയിൽ അയ്യപ്പൻ ജനിച്ചതും ഉണ്ട്. പക്ഷെ ശാസ്താവാണ് അയ്യപ്പനായിട്ട് ജനിച്ചു എന്നുള്ള ഇന്റർമീഡിയറ്റ് ഹിസ്റ്ററി നമ്മളെ വേദങ്ങളിലില്ല. ഒരു ഭാഗമുണ്ട്, ഇനി ഒരു ഭാഗമുണ്ട്. നടുക്കുള്ളത് റിലേറ്റിംഗ് ഹിസ്റ്ററി നമുക്കില്ല. സോ ഇപ്പോഴും അത് പൂർണ്ണമായി തെളിയിക്കപ്പെടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആൾക്കാരിങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ബട്ട് ഫുള്ളി റിസർച്ച് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കാരണം ആവശ്യത്തിന് സഹായിക്കപ്പെടുന്ന തെളിവുകൾ അതിനില്ല ആ സ്റ്റോറിക്ക്. ഇപ്പൊ നമ്മള് രാമായണം എന്ന് പറഞ്ഞാൽ അതിന് തെളിവുകൾ കിട്ടുന്നുണ്ട്, മഹാഭാരതത്തിന് തെളിവുകൾ കിട്ടുന്നുണ്ട്. ഇതിന് അത്ര ഒരു തെളിവുകളില്ല. കാരണം ആദിയിൽ തുടക്കത്തിൽ ഒരു ചെറിയ വിവാഹജനം മാത്രമാണ് അതിൽ വിശ്വസിച്ച് പൂജിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 300 വർഷം കൊണ്ട് കോടാനുകോടി ജനങ്ങൾ അത് വന്നു. പക്ഷെ 300 ഇയേഴ്സ് ബാക്ക് അവിടെ ശബരിമലയിൽ ശാസ്താവിനെ, അയ്യപ്പനെ പൂജിക്കുമ്പോ മാലയിട്ട് പോകുന്ന വ്രതം പോകുന്നവർ വെറും 10-12 പേരെ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് അത്രയും എവിഡൻസ് ഇല്ല, പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസ് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും റിസർച്ച് നടക്കും. കാരണം ഈ വിഗ്രഹം, അയ്യപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പോയപ്പോ തന്നെ ജനങ്ങൾ കണ്ടത് തലയില്ലാതെ ഒരു പൊട്ടിക്ക നശിപ്പിക്കപ്പെട്ട ഒരു പകുതി വിഗ്രഹമാണ് കണ്ടത്. യോഗ കാലില് ഇങ്ങനെ കെട്ടി യോഗ അവസ്ഥയിലിരിക്കുന്നത്. ദാറ്റ് മസ്റ്റ് ബി 140-150 ഇയേഴ്സ് ബാക്ക്. അപ്പൊ എന്താണെന്ന് ഒരു ക്ലിയർ എവിഡൻസ് ഇല്ല. But still research is going on.
Valmiki Ramayanam Vyasa Ramayanam
tamile vyathasam
basically
original Ramayanam Valmiki Ramayanam 110,000 shlokam sanskrit la ulladana pinna ad hindi il tarjima cheyda tulasidas Ramayanam തമിഴിൽ വന്നപ്പോ കമ്പൻ തർജ്ജിമ ചെയ്തു കമ്പരാമായണം. മലയാളത്തിൽ എഴുത്തച്ഛൻ ഓരോ ഭാഷയിലേക്ക്. സ്റ്റോറിയില് ഡിഫറൻസ് ഒന്നുമില്ല. ചിലപ്പോ വിശദീകരണങ്ങൾ അല്പം കുറയുകയും കൂടുകയും ഒക്കെ കാണും. അതെ, ചിലപ്പോ ഉപകഥകൾ കുറവായിരിക്കും. ഇപ്പൊ രാമായണത്തിലെ വെച്ച് കമ്പരാമായണമാണ് മനോഹരമായിട്ട് പറയുന്നത്, കാരണം അതിന്റെ വിശദീകരണങ്ങൾ ഭയങ്കരമാണ്. അപ്പൊ ഓരോന്നിനും അതിന്റേതായ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ജനറലി ദ മെയിൻ ഡിഫറൻസ് ഇസ് ലാംഗ്വേജ്. ഒന്ന് സാൻസ്ക്രിറ്റ്, ഇനി ഒന്ന് തമിഴ്, ഒന്ന് മലയാളം, ഒന്ന് ഹിന്ദി. അതാണ് മെയിൻ ഡിഫറൻസ്. പക്ഷെ ഇന്നും വലിയ റെഫർ ചെയ്യുന്നത് വാൽമീകി, തുളസിദാസ്, കമ്പരാമായണം, എഴുത്തച്ഛൻ. ബാക്കി ലാംഗ്വേജസ് അത്ര വന്നിട്ടില്ല. അതായത് ഒറിജിനൽ വാൽമീകി രാമായണത്തിൽ ചെറിയൊരു സൂചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലക്ഷ്മണ വന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ അമ്പും വില്ലും ഉപയോഗിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് തുളസീദാസർ എഴുതിയപ്പോഴാണ് അവിടെ വര വരച്ചു എന്നുള്ളത്. അതൊക്കെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസ് ആണ്. മൊത്തത്തിൽ ലക്ഷ്മണൻ സംരക്ഷിച്ചു, അത്രയേ ഉള്ളൂ. അതിപ്പോ വര വരച്ചോ ഇഫ് ബൗണ്ടറി കെട്ടിയോ എന്നുള്ള ഡീറ്റെയിൽ ആണ് നമുക്ക് കൺഫ്യൂഷൻ. സോ അമ്പും വില്ലും ഉപയോഗിച്ചു എന്ന് വാൽമീകി മഹർഷി പറയുന്നു. തുളസീദാസർ പറയുന്നു അത് ഉപയോഗിച്ച് ഒരു വരയിട്ടു എന്ന് പറയുന്നു. അതുകൊണ്ട് ചെറിയ ഡീറ്റെയിൽ ഡിഫറൻസ് വരും. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഒന്ന് പറഞ്ഞു, പിന്നെ ഇവര് തെളിയിച്ചെന്ന് പറഞ്ഞു, പത്ത് പേരെ ചെവിയിൽ കൂടെ വരുമ്പോ കഥ മാറിപ്പോകും. സോ സ്ലൈസ് ലൈ ഡിഫറൻസ്. Okay, any other question? Yes.
Prabhu, we have Yuga Avataras with different colors like white, green, then yeah. Black and yellow.
ശ്വേത വരാഹ കൽപേ വൈവശ്വത്ര മന്ത്രേ പ്രഥമ പാദേ വരാഹ അവതാർ. ശ്വേത വരാഹ, ദ വൈറ്റ് ബോർ വരാഹ. എന്താ ബ്രോ? നോ, ശ്വേത വരാഹ മീൻസ് വൈറ്റ് വരാഹ. അതായത് ഓരോരു കൽപ്പത്തിൽ ചിലപ്പോ ആദ്യം മത്സ്യാവതാരം വരും, ചിലപ്പം വരാഹം വരും. ഇങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഹിരണ്യാക്ഷനെ കൊന്ന സമയത്തിൽ ആദ്യം മത്സ്യാവതാരം വന്നു, പിന്നെ വരാഹം വന്നു. ദാറ്റ് ഈസ് കോൾഡ് മഹാവരാഹ. പക്ഷെ ചില സമയത്ത് വരാഹം ആദ്യമായിട്ട് വരും, ദാറ്റ് ടൈം ഈസ് കോൾഡ് ശ്വേത വരാഹ വിൽ ബി ഇൻ വൈറ്റ് കളർ. ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ്. എന്താ ഉത്തര രാമായണം വായിക്കേണ്ടതാണ്? നമ്മളെ നാട്ടിൽ പറഞ്ഞു പറഞ്ഞത് വായിക്കാതായി. ആക്ച്വലി വായിക്കും, രാമായണം മുഴുവനും വായിക്കണം. മനസ്സിലായില്ലേ? അപ്പോ സാധാരണ ഈ ചടങ്ങുകൾ നടക്കുമ്പോ അവരൊരു വിധിയായിട്ട് കൊണ്ടുവന്നു ഉത്തര രാമായണം വായിക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമ കണ്ടിട്ടില്ലേ, സിനിമയുടെ അവസാനം അങ്ങനെ ഒരു സൂര്യൻ അസ്തമിക്കുന്നു, ഹീറോ ഹീറോയിൻ കയ്യും പിടിച്ചോണ്ട് പോകും, ആ സിനിമ വിജയിക്കും. ഹീറോ ഹീറോയിൻ ചത്തുപോയി, രണ്ടുപേര് പിരിഞ്ഞു പോയി, ആ സിനിമ ഓടത്തില്ല, ഫ്ലോപ്പായി. അപ്പോ രാമായണത്തിൽ ആ സുന്ദരകാന്ഡം യുദ്ധകാന്ഡം എല്ലാം കഴിഞ്ഞ ഉടനെ രാമൻ സീതയെ തിരിച്ചു കൊണ്ടുവന്നു പട്ടാഭിഷേകം. മതി, അതോടെ മതി, ഇനി നമുക്ക് വായിക്കണ്ട എന്ന് പറഞ്ഞു നിർത്തി. ആക്ച്വലി ഐതിഹ്യം ഒന്നുമില്ല, നിയമം ഒന്നുമില്ല, കാലക്രമേണ അങ്ങനെ ഒരു ചടങ്ങായിപ്പോയി, അത്രയുള്ളൂ. അതായത് പട്ടാഭിഷേകം കഴിഞ്ഞുള്ള ഭാഗം ഉത്തര രാമായണം, അതില് ലവകുശന്മാരുടെ കഥയാണ് പ്രാധാന്യം. ഉത്തര രാമായണം എന്നാ പറയുന്നത്, പക്ഷെ അത് ഉത്തരകാന്ഡമായിട്ട് സംഘം നമ്മൾ ചേർക്കുന്നുണ്ട്, അതിന്റെ പേര് ഉത്തര രാമായണം. ഭാഗവതത്തിലില്ല പ്രഭു ഇപ്പൊ പറഞ്ഞ കഥ, ഭാഗവതത്തിലല്ല, അത് വന്ന് വേറെ പുരാണങ്ങളിലുള്ളതാണ്. അത് ചിലപ്പോ പടം ചേർത്തതായിരിക്കും. ഭാഗവതത്തിൽ അങ്ങനെ ഒരു കഥയില്ല, ഈ കഥ വേറെ പുരാണങ്ങളിലുള്ളതാണ്. അതായത് ഈ ഏഴാമത്തെ ദിവസം തക്ഷകൻ കടിക്കാൻ വരും എന്ന് ഭയന്ന് പരീക്ഷിച്ച് ചെന്നിട്ട് കടലിനകത്ത് ആരും വരാൻ പറ്റാത്ത ഏഴ് നിലയുള്ള ബിൽഡിംഗ് വെച്ചൊക്കെ കയറിയിരിക്കുന്നതായിട്ട്. പക്ഷെ ഭാഗവതത്തിൽ അങ്ങനെ ഒന്നല്ല. മനസ്സിലാക്കിയ വ്യക്തിക്ക് പേടിക്കേണ്ട കാര്യം, ഭാഗവതത്തിൽ ആ കഥയില്ല. ആ സ്റ്റോറി ഇതിലില്ല. അത് ആക്ച്വലി ആ സ്റ്റോറി ഫുള്ളില്ല, വേറെ എവിടെയോ ഭൂപുരാണത്തിൽ ഉള്ളത് കൊണ്ട്
അവര്
ആ ഇതിനകത്തുണ്ടാവുന്ന
സംശയം.
പ്രഭുപാദാസ് ഭാഗവതം യു ഡോണ്ട് സീ ദാറ്റ് പിക്ചർ. പ്രഹ്ലാദ് മഹാരാജിന്റെ മുൻജന്മത്തിൽ പ്രഹ്ലാദ് മഹാരാജ് അദ്ദേഹം മുൻജന്മത്തിൽ ആറ് സഹോദരന്മാരോട് മരീചി മഹർഷിയുടെ മക്കളായിരുന്നു. അതായത് അല്ല പ്രഹ്ലാദ് മരീചി അല്ല, ലളിത മഹർഷിയുടെ മകനായിരുന്നു. കേട്ടിട്ടില്ല ഞാൻ. ഓക്കെ കേട്ടിട്ടുണ്ട്, അവതാരമാണ് എന്ന് പറയുന്നു. പക്ഷെ അതിന് രേഖകളൊന്നുമില്ല, അവർ വിശ്വസിക്കുന്നു, പക്ഷെ അതിനു അതിന് ആവശ്യമുള്ള രേഖകളില്ല. എവിടുന്ന് രാഘവേന്ദ്ര സ്വാമി. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതെ അതെ അതെ.
അപ്പം പ്രഹ്ലാദൻ പറയാണ് ഇവർക്ക് മോഷണം കൊടുക്കണേ, അപ്പൊ മോഷണം കൊടുക്കാന്ന് പറഞ്ഞു.
ശരി,
പക്ഷെ വീണ്ടും
എപ്പൊ കൊടുക്കാന്ന് പറഞ്ഞില്ലല്ലോ, അതും കൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും രാവണ കുംഭകർണനായിട്ട് ജനിച്ചു, അടുത്ത രാവണ കുംഭകർണനായിട്ട് ജനിച്ച് പിന്നെ മോക്ഷം. ശങ്കരാചാര്യ എഴുതിയതാണ് ജഗന്നാഥ അഷ്ടകം എന്നുള്ള പാട്ട്. എട്ട് ശ്ലോകങ്ങൾ ശങ്കരാചാര്യ
ആണ്.
അപ്പൊ എന്താവും, അപ്പൊ അതില് മൂന്നില് സുപ്രീം ആരാവും? ആൻസർ സാറിന് പറയുന്നത് ഭാഗവതത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ന്യായീകരിക്കുന്നില്ല. യഥാർത്ഥത്തില് സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നുള്ളത്, ബാലി സത്യസന്ധനാണെങ്കിലും സുഗ്രീവന് ചേരേണ്ട താരയെ ബാലി ആദ്യമേ കറിപ്പിച്ചു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പാലാഴിയിൽ നിന്ന് വരേണ്ടത് അടുത്തത് സുഗ്രീവന്റെ ഊഴമാണ്, പക്ഷെ താരയെ ആദ്യമേ ബാലി കൊണ്ടുപോകും. അപ്പൊ ആ ഒരു തെറ്റ് ബാലി ചെയ്തു. പിന്നെ ബാലിയെ കൊന്നത് ശ്രീരാമചന്ദ്രമൂർത്തി തന്നെ പറയാണ് ഞാൻ ചെയ്ത ഒരു തെറ്റാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. സമ്മതിച്ചിട്ട് പറയാണ് ബാലിയെടുത്ത്, ബാലി ചോദിക്കും, രാമ നിനക്കും എനിക്ക് ഒരു ശത്രുതയില്ലല്ലോ, എനിക്ക് ശത്രുതയുണ്ടായിരുന്ന എന്റെ സഹോദരന്റെ അടുത്തില്ലേ, ഞാനും അവനെ പോലെ തന്നെ നിന്നെ തുല്യമായി ആരാധിക്കുന്നല്ലോ, എന്നിട്ട് ഒളിഞ്ഞിരുന്ന് എന്നെ എന്തിനാ തോന്നെ. അപ്പൊ രാമൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറയും, ബാലി നീ പറയുന്നത് ശരിയാണ്, ഇതിൽ ഒരു ചെറിയ വശം സത്യമുണ്ടെങ്കിലും നീ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. അടുത്തത് ഞാൻ കൃഷ്ണനായി വരുന്ന സമയത്ത് എന്റെ ഈ ലോകത്തിലുള്ള ലീലകൾ അവസാനിപ്പിക്കുമ്പോ ബാലി നീ ജരൻ എന്ന വേടനായി വന്ന് എന്നെ തിരിച്ച് ഇതേപോലെ അമ്പെയ്ത് കൊന്നോ എന്ന് പറഞ്ഞ് റിട്ടാൽ ഇത് ചെയ്യുന്നുണ്ട്. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. എനി അദർ ക്വസ്റ്റ്യൻ? ഓക്കേ. ശ്രീമദ് ഭാഗവതം കീ, വാമന ദേവ് കീ, ശ്രീരാമചന്ദ്രമൂർത്തി ഭഗവാന് കീ. അപ്പൊ എല്ലാരും എണീച്ചു നിൽക്കുക. എല്ലാവർക്കും പുല്ലുണ്ടോ? ശിനോജ് പ്രഭു, എല്ലാവർക്കും ദബ്ബയുണ്ടോ കൊടുക്കാൻ? എല്ലാവർക്കും ഒരു ചെറിയ പീസ് ഉണ്ടാവും. എല്ലാവരും എണീച്ചു നിൽക്കുക. പറയുന്നു.